ഗൈസ് റെഡി അല്ലേ? അറിയട്ടോ ഫാരിസ, അപ്പോ നമുക്കൊരു ഷോബിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു വീക്ക് മുമ്പ് രണ്ട് വീക്ക് മുമ്പ് മെസ്സേജ് അയച്ചിരുന്നത് നിങ്ങളിങ്ങനെ കേരള സ്റ്റോറി വിഷയം ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് റിപ്ലൈ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് കേരള സ്റ്റോറി മൂവിനെ പറ്റിയിട്ട് പറഞ്ഞു, പക്ഷേ പ്രൊപ്പഗണ്ട മൂവീസാണ് അവൻ ഉദ്ദേശിച്ചത്, അങ്ങനത്തെ കുറേ മൂവീസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാലാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുടിച്ച് സുഡാപ്പി ലൗജിയാത് മറ്റേ ഇത് അതൊക്കെ ആക്കും. അപ്പോൾ ഞങ്ങൾ പറയേണ്ട അവൻ തന്നെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ അരിയാട്ടനെ കൊടുന്നോ അല്ലെങ്കിൽ വേറെ ഒരാളെ കൊടുന്നോ ഓവരെ വ്യൂ കേൾക്കല്ലോ എന്നുള്ളതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് അരിയാട്ടനെ വിളിക്കാം. അരിയാട്ടനാകുമ്പോൾ അരിയാട്ടൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൽ അരിയാട്ടൻ്റെ അരിയാട്ടനെ എല്ലാവർക്കും ഇഷ്ടമായി
കൂട്ടത്തിൽ വിവരം. അതെ
നമ്മള് ഈ മതം പഠിച്ചിട്ട് അങ്ങനെ മതത്തിന്റെ രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോ നമ്മൾ അത് ആ ഒരു പെർസ്പെക്റ്റീവ് ഒഴിവാക്കാം. ജനറലി ഒരു കേരള സമൂഹത്തിന്റെ കേരള സ്റ്റോറിയോടുള്ളൊരു ഇത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, ഇപ്പൊ നമ്മളെ ആ പടം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കേരള സ്റ്റോറിയോടുള്ള അപ്രോച്ച് എന്താണ്, അവരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ, അങ്ങനത്തെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശമാണ്.
അപ്പൊ അറിയാട്ടാ ഈ പ്രൊപ്പഗണ്ട മൂവീസ് കൂടി വരാനുള്ള കാരണം ഉണ്ടോ? ഇപ്പോൾ കുറച്ച് ഇയേഴ്സായിട്ട് ഇപ്പോൾ ഒരുപാട് മൂവീസ് വന്നിട്ടുണ്ട് അല്ലേ, കൂടുതൽ ഹിന്ദി മൂവീസാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്തായിട്ടേ, അതായത് പൊളിറ്റിക്കൽ
അതെ
അതിൻ്റെ
സംഭവം ഞാൻ പറയട്ടെ. അതായത് ഇപ്പം കേരള സ്റ്റോറിയിലേക്ക് വരാം, അതിന് മുന്നേ ഇപ്പം ഓഫ്കോഴ്സ് പ്രൊപ്പഗണ്ട മൂവി എന്ന് പറയുന്ന ആ ഒരു ലെവലിന് ടാഗ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ പല പ്രൊപ്പഗണ്ട വെച്ചിട്ട് പടം എടുക്കാം. ഞാൻ ഒരുപാട് സിനിമ കാണുന്ന ആളാണ്. ഇപ്പം നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നിങ്ങളിപ്പം നിങ്ങളുടെ മുന്നത്തെ പോഡ്കാസ്റ്റിലായാലും സിനിമ കാണുന്നതിനെ പറ്റി തന്നെ, അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി തന്നെ പല ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. സിനിമ ഒരാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ആസ് എ സിനിഫിൽ ഒരു മൂവി ലവർ എന്നുള്ള രീതിയിൽ സിനിമ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം, ഡെഫിനറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകാം.
അതെ,
ഒരു അതൊരു സിനിമ ആ ഒരു എൻ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി പുറത്ത് വിടുന്നതെന്നനുസരിച്ചിരിക്കും. ലൈക്ക് ലൈക്ക് എ മെഡിസിൻ, ഇറ്റ് ക്യാൻ ബി ഗുഡ് ഫോർ ഹെൽത്ത് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ ബി എ ഡ്രഗ് അല്ലേ. അത് ലൈക്ക് ഡ്രഗ് എന്നാണ് ആ ടേം എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അത് മോശം രീതിയിൽ യൂസ് ചെയ്യാം, നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പം എക്സസ് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പറ്റുന്ന, സോ ഇറ്റ്സ് ദ നെഗറ്റീവ് പാർട്ട്. അപ്പം ഈ പ്രൊപ്പഗണ്ട മൂവി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ നെഗറ്റീവ് സാധനം വെച്ചിട്ടാണ് ഈ ഉണ്ടാക്കി വിടുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരള സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞു, ലൈക്ക് സോ വി പ്ലാൻ, ലൈക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനത്തെ ഒരു സിനിമയെ പറ്റി അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമെന്നൊരു പ്ലാൻ ഉള്ളപ്പോൾ തന്നെ ഐ തിങ്ക് നമ്മളെല്ലാം നിങ്ങളെല്ലാവരും കണ്ടു അതിൻ്റെ പേര് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് കേരള സ്റ്റോറി. എനിക്കറിയില്ല, ഇപ്പം ഫൈസൽ പറഞ്ഞ കണക്ക് പോഡ്കാസ്റ്റിൽ ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തിയതുണ്ട് ബൈ ഹാർട്ട് ലൈക്ക് മലയാളിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ആസ് എ മലയാളി, ഒരു കേരളീയൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്ത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് പലതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് 25 മിനിറ്റ്സ് ഞാൻ കണ്ടുള്ളൂ, പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല, കാണാൻ താല്പര്യമില്ല, കാണാൻ തോന്നില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഇതിനകത്ത് മെയിൻലി പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലവ് ജിഹാദിനെ പറ്റിയിട്ട് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് മാത്രമല്ല അതിൽ പറയുന്നത്, അതിൽ കേരളത്തിനെ ഭയങ്കര വികലമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളം എന്ന് പറഞ്ഞ് അവരെ ആദ്യം തൊട്ട് ഇങ്ങനെ കാണിച്ച് അവരുടെ ഉദ്ദേശം എന്താണെന്ന് ആദ്യത്തെ കുറച്ച് സീൻസിൽ തന്നെ മനസ്സിലാവും. അവർ ഓരോ സീൻസിലും കാണിക്കുന്ന കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, സോ മലബാർ, എക്സാക്ട്ലി ദേ ആർ ടാർഗറ്റിംഗ് മലബാർ. ആൻഡ് ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് ആ ഒരു രീതിയിലാണ്. നമുക്കിപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പം മലബാറിൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്കായാലും എങ്ങനെയാണ് ആൾക്കാരെ അവിടെ കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത്, അവിടെ ഏത് കാൻഡിഡേറ്റ്സിനെ നിർത്തുന്നത്, ഇതിനകത്തൊക്കെ ഇത് ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ ഇതിനെ അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു ഐക്യമുള്ള രീതിയിൽ, അവിടെ ഒരു ഹിന്ദുവിനെ നിർത്തിയാലും മുസ്ലിമിനെ നിർത്തിയാലും അവിടുത്തെ ഹിന്ദുസിനും മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവർ അൾട്ടിമേറ്റ്ലി വന്ന് വോട്ട് ചെയ്യും. അത് ആ ഒരു മതമൈത്രി ഇതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവരെന്താണ് കാണിക്കുന്നത്, ഇവർ അൾട്ടിമേറ്റ്ലി ഇതിനെ വളരെ വികലമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ സംവിധായകൻ അതിൽ 100% വിജയിച്ചു എന്നുള്ളതാണ് ശരി. അപ്പം അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുത്, ഇവർക്ക് ആർക്കും അറിയത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്കിങ്ങനെ എടുത്തു പറയാൻ ആ 25 മിനിറ്റിലെ സീൻസൊന്നും ഇല്ല. ആ പെങ്കൊച്ച് തന്നെ ചെന്നിരുന്ന് പറയാം ഞങ്ങളുടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി രക്ഷിക്കണമെന്ന്. അത് ആരുടെ അത് പറയുന്നത്? ആക്ച്വലി
അത്
അഫ്ഗാനിസ്ഥാനിലോ എവിടെയുള്ളൊരു പോലീസ്, ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആ ഒരു ഡയലോഗിന്റെ ആവശ്യം. പുള്ളിക്കാരി ഓക്കെ, ലൈക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറെടുത്തോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുണ്ടെന്ന് പറയാം. ഇത് വിദേശത്തിരിക്കുന്ന ഏതോ ഒരു പോലീസ് ഓഫീസറെടുത്ത് പറയോ ഞങ്ങളുടെ ഗോഡ്സ് ഓൺ കൺട്രി അപകടത്തിലാണ്, ഇറ്റ്സ് സച്ച് ബുൾഷിറ്റ്. അതിൻ്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബി ജെ പി അവർക്ക് കേരളത്തിലേക്കൊരു എൻട്രി വേണം. ഇതിന് ഏറ്റവും ഈസി വേ എന്ന് അവർ നോക്കുന്നത് ഇസ്ലാമോഫോബിയ. അതിങ്ങനെ ആ ഒരു ഇതിനകത്ത് ഇങ്ങനെ പിടിച്ചു കയറുക എന്നുള്ളതാണ്. ആൻഡ് ദേ തിങ്ക് ലൈക്ക് ഇറ്റ്സ് ആൻ ഈസി വേ, പക്ഷേ അത് അത്ര ഈസി അല്ല. കാര്യം ഇത് പലരും കേരളത്തിൽ നിന്നുള്ളവർ തന്നെ ട്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവം, ഇറ്റ്സ് നോട്ട് ആൻ ഈസി. അത് മേ ബി വി ആർ ഗുഡ് എഡ്യൂക്കേറ്റഡ് അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹ്യൂമൻ മൈൻഡ്സിൽ ഇത് കാണുന്നവരില്ല, ഇതിൻ്റെ ഓരോ സീൻസും കാണുന്ന പിള്ളേരിലായാലും പേരൻസിലായാലും ഒക്കെ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ്, നാളെ അവൻ അവൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു അന്യമതസ്ഥനെ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും, ഭയങ്കര ശത്രുതയിലായിരിക്കും ജഡ്ജ് ചെയ്യും.
ഇതിപ്പം മുസ്ലിംസിനെ മാത്രമായിട്ടല്ല ബാധിക്കുന്നത്,
വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ സംഭവം എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പം അവൻ എന്റെ അടുത്ത് പറഞ്ഞാണ്, അവൻ പറയണ്ട, എനിക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ആണ്. നമ്മള് ഇപ്പം സ്റ്റേറ്റ് ഞാൻ പറയുന്നില്ല, മലയാളത്തിലായിട്ട് പറയുന്നത് കുഴപ്പമില്ല. ആക്ച്വലി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് കർണാടകത്തിൽ ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അവിടെ റൂംസിന് പെർട്ടിക്കുലർലി എഴുതിയിട്ടുണ്ടാവും വെജിറ്റേറിയൻസിന് മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് എ സഡൻ വെൻഡ് സേ ഇറ്റ്സ് നമ്മൾ മലയാളി ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ പറയും മലയാളിസിന് റൂം കൊടുക്കാൻ അവർക്ക് വില്ലിംഗ് അല്ല. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം മുമ്പേ ഉള്ളതാ. ഇനി ഇതിപ്പോ ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര വലുതാവുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതിനു മുമ്പ് ഇതിനകത്ത് കഥ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ വന്നിരുന്ന കഥ പറഞ്ഞപ്പോ എന്നെ അറിയാവുന്നവരും കുറെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എജ്ജാതി തള്ളാണ് വെറുതെ പറയുന്നതാണ്, ഇത് നിന്റെ മാമൻ നിന്റെ കൊച്ചച്ഛൻ്റെ എക്സാമ്പിൾ മമ്മൂട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞ കുറെ എക്സാമ്പിൾസിലൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാവുന്ന എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്, എക്സാക്ട് റിലേഷൻ ഒന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്കറിയാവുന്ന എക്സാക്ട് എക്സാമ്പിൾസ് ഞാൻ കള്ളത്തരമല്ല പറയുന്നത്, ഇത് സത്യസന്ധമായ കാര്യമാണ്. എലഹങ്കയിലും എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പി ജിയിലും നിന്ന ഒരു അഞ്ച് ഫ്രണ്ട്സ് അഞ്ച് പയ്യന്മാര് അവര് പോയി പല സ്ഥലങ്ങളിൽ റൂം അന്വേഷിച്ചു. ആദ്യം ഫ്ലോപ്പ് ഔട്ട് ആവുന്നു, രണ്ടാമത് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു സോറി റെൻ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഒരു മൂന്ന് വീട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത് ദേ അവർ അഞ്ച് പേര് മുസ്ലിംസാണ്, അപ്പോൾ അവർക്ക് മുസ്ലിംസിന് വീട് കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനത്തുള്ള ഒരുപാട് എക്സാമ്പിൾസ്, ഇത് ചുമ്മാ കള്ളത്തരമൊന്നുമല്ല, ഇതിപ്പോഴും നടക്കുന്ന സംഭവമാണ്. അത് കർണാടകത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഇങ്ങനത്തുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന അതിനിപ്പോൾ നാളെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതല്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദു ബിലീവർ, നമ്മൾ അഞ്ച് പേരും കൂടി പോവാണ്, ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് റൂം തരുന്നു, നിങ്ങൾ നാല് പേർക്കും റൂം തരുന്നില്ല. ആസ് എ മലയാളി ഐ വിൽ ഫീൽ ലൈക്ക് ഓക്വേർഡ്, വൈ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല, എൻ്റെ മെൻ്റലി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതേ സമയം ഇതിൽ പ്രൗഡാവുന്ന ഹിന്ദുസ് ഉണ്ട്, പ്രൗഡാവുന്ന തിരിച്ചും പ്രൗഡാവുന്ന മുസ്ലിംസും കാണും. ആ എനിക്ക് റൂം കിട്ടി അവൻ്റെ റൂം കിട്ടില്ല, കണ്ട അവൻ്റെ മാത്രമുള്ളവരുടെ കയ്യിലിരിപ്പാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തുള്ള ആൾക്കാരെ ബിൽഡ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സിനിമ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. പിന്നെ ആ സിനിമ കണ്ടവര് പിന്നെ നിങ്ങളാണ്.
ഞാൻ മാത്രം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെ പല ഇൻസിഡൻസ് അവരുടെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്, ഇല്ല അവർക്ക് പലതും കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇത് കാണുമ്പോൾ അവർ ചിന്തിക്കും ഇതിങ്ങനെയാണോ. അപ്പോൾ അവർ ഒരു കാരണമില്ലാതെ പല തോട്ട്സും നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ അവർക്കും ഈ തോട്ട് പ്രോസസ് അവരെ മൈൻഡിൽ കയറി വരും, മനസ്സിലായോ? അതായത് ഇവനൊരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ ഇവനൊരു മാറ്റി നിർത്തപ്പെടേണ്ട ഒരു ആളാണ്, ഇവൻ എൻ്റെ കൂടെ നടന്നാൽ അല്ലെങ്കിൽ ഇവളെൻ്റെ കൂടെ നടന്നാൽ എനിക്കത് ഫ്യൂച്ചറിലൊരു ബുദ്ധിമുട്ടാണ്, എനിക്കത് സമൂഹം എന്നെ അംഗീകരിക്കില്ല, ആ രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ്സ് അവിടെ ക്രിയേറ്റ് ആവും, മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് ഇങ്ങനെ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരെ ഉള്ളിലിടാനും ഈ ഇങ്ങനത്തെ സിനിമകൾ സഹായിക്കും, മനസ്സിലല്ലേ? അവരെ സഹായിക്കും. അപ്പോൾ ഇതന്നെ ഇപ്പോൾ ഞാൻ ബേസിക്കലി മനസ്സിലാക്കി, ഞാൻ അല്ല ഈ പടം ഞാൻ ഏകദേശം ഫസ്റ്റ് 10-12 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തിനാ ഞാനിത് കാണുന്നത്, കാരണം ഇതിൻ്റെ ഇനി എന്തെങ്കിലും സംഭവിക്കാൻ പോകണേ എനിക്ക് 100% ഉറപ്പാണ്. തുടക്കത്തിൽ നായിക ഒരു അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു പാട്ടും സീനൊക്കെ ഉണ്ട്, അത് കണ്ടപ്പോഴേ മുല്ലപ്പൂ
കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ കിട്ടാനില്ല, ഒന്നാമത് അവിടെ എല്ലാ തമിഴ്നാട്ടിൽ നിന്നാണ്
വരുന്നത്. അപ്പൊ എനിക്ക് എന്താ വെച്ചാല് അവർക്ക് ആ നടിയെ അവിടെ പ്ലേസ് ചെയ്യണം, അതായത് ഒരു പക്ക ഒരു ഹിന്ദു വിശ്വാസി ആയിട്ടുള്ള ഒരു പക്ക ഒരു എന്താ കുട്ടീനെ അവർക്ക് അവരെ പ്ലേസ് ചെയ്യണം, എന്നിട്ട് ആ കുട്ടീനെ ഒരു മുസ്ലിമാക്കി എന്നുള്ളൊരു ഇമേജ് അവിടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് ആ പ്ലേസിങ് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ലൈക്ക് ഇത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ പടത്തിൽ നിന്നുള്ള കണ്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി പടം കണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ്
ക്ലിയർ പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ എന്താണ് സൺഷൈൻ പ്രൊഡക്ഷൻസ് അല്ലേ അവരെ ഇതിന്റെ പേര്,
എന്താ ആളെ പേര്, എന്തൊരു
ഡയറക്ടർ നോക്കിട്ടില്ല. ആ ടൈമിൽ ഉണ്ടല്ലോ ഒരു ടീച്ചർ റിലീസ് ചെയ്തിരുന്നു, അതിൽ അച്യുതാനന്ദൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ കൺവേർഷൻസ് അല്ല ഫോസ്റ്റ് കൺവേർഷൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അച്യുതാനന്ദൻ പറയണ വേറെ എന്തോ കാര്യമാണ്, സബ് ടൈറ്റിൽ കൊടുത്തേക്കണ ഈ കാര്യം ഒന്ന് ആലോചിച്ചോക്കെ.
പക്ഷേ ഈ അന്ന് ഈ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ
ഇമ്പാക്ട് ചെയ്തില്ല.
മീൻസ് ലൈക്ക് ആസ് അപ്ലി ചീഫ് മിനിസ്റ്റർ
അങ്ങനെ
ഒരാൾ അത് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും.
അത് അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ആൾക്കാർ പൊളിറ്റിക്കൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലേ, അതിന്റെ ഒരു ഗാഢത എത്ര മാത്രം ഉണ്ട് നോക്കണം നമ്മള്.
അതെ, അത് പ്രത്യേകിച്ച് ഈ എന്താ പറയാ, ഈ പൊളിറ്റീഷ്യൻസ് റിലിജിയൻ കൈ കടത്തുമ്പോ തന്നെ അവരുടെ മെയിൻ ടൂളാണ്. അതിപ്പോ ഏത് പാർട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പുരോഗമന പാർട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവരുടെ പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് റിലിജിയൻ ആൻഡ് സെക്കൻഡ് തിങ് ഇറ്റ്സ് കാസ്റ്റ്. സോ കേരളത്തിൽ ഇപ്പൊ റിലീജിയസ് ടൂൾ അധികം വർക്ക് ചെയ്യാം, അതുകൊണ്ട് ഇവന്മാരെ എല്ലാ എടുത്ത് കാച്ചുന്ന സാധനമാണ് കാസ്റ്റ്.
നല്ല
രീതിയിൽ കാസ്റ്റ് എടുത്ത് വെച്ച് അലക്കുന്നുണ്ട്. അത് ഓരോ സ്ഥലത്തും പൊളിറ്റീഷ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവര് ജാതി നോക്കരുത് മതം നോക്കരുത് എന്നൊക്കെ പറയും, ഇവരുടെ ഒക്കെ ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ ജാതിന്റെ കളികളുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതാ പൊളിറ്റി ഇത് ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഡെഫിനറ്റ്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി.
ഇതെന്താ അറിയോ, ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇത് ആശയങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു വികാരം കൺട്രോൾ ചെയ്യുന്ന കാലം ഇപ്പം അത് പഴയ പോലെ നടക്കുന്നില്ല. ഇപ്പം എന്താണ് റിലീജിയസ് വികാരങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്. അതൊരു വികാരമാണ്, അത് ആ ദൈവത്തിനോടുള്ള സ്നേഹമുണ്ട് എന്ന് വെച്ചിട്ട് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുസ് ആയാലും അതുണ്ട്. ഇപ്പോ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ
എനിക്ക് ചിലപ്പോൾ എന്താ പറയുക, പണ്ട് ഇപ്പോ ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരുടെ കൂടെ നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അവരെ ഇതുപോലെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും ഒരു നേതാവിനെ പിടിച്ചു കഴിഞ്ഞാല്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ നേതാവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആൾക്കാർ കുറവാണ്, അതുകൊണ്ടായിരിക്കാം മതപരമായിട്ട് പിടിക്കുന്നത്.
അതായത് അണികള്,
അതായത് ഒരു നേതാവില് നേതാവ് റോൾ മോഡലായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവും. അപ്പൊ അവരുടെ പ്രവർത്തനം കണ്ടിട്ട് അതില് ഇഷ്ടപ്പെട്ടിട്ട് അതിന് കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ട് എന്തും പറഞ്ഞു ഇവരെ പിടിക്കും ആൾക്കാരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിൽ ഉള്ള കാര്യങ്ങൾ മതം ഇങ്ങനത്തെ കാര്യങ്ങൾ പിടിച്ചിട്ട് വേണം അവർക്ക് എന്താ കൂട്ടം കൊണ്ടുവരാൻ വേണ്ടിട്ട്.
സംഭവം ശരിയാ. കാരണം എന്താ വെച്ചാല് കേരളം പൊതുവെ നമ്മളൊക്കെ പറയുന്ന പോലെ കേരളത്തിനെ പെട്ടെന്ന് അങ്ങോട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ആളുകൾ ഉദ്ദേശിക്കുന്ന അജണ്ട അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു പരിധിവരെ ഭയങ്കര ക്ലിയർ ആണ്. ഞാൻ അത് ഈ എന്താണ് കൺവേർഷൻ റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കി ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷനുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതൊക്കെയാണ് നോക്കുക. അതിൽ ഫസ്റ്റ് ഫോറിലൊന്നും ഇല്ല കേരള. കേരള ഫസ്റ്റ് എന്താണ് ഫിഫ്ത്ത് എന്താണ്
അതെന്തായാലും ചെറുതല്ല, ചെറിയ
ചെറുതാണ് എങ്കിൽ പോലും. പക്ഷെ ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടുമ്പോൾ കൺവേർഷൻ റേറ്റ്സ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്.
പക്ഷെ കൺവേർഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ നടക്കേണ്ടത് കേരളത്തിലുമാണല്ലോ അല്ലേ?
ആണോ?
ഒന്ന് കേരളം ടോപ്പിലുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു. കേരളം ടോപ്പിലുണ്ട്.
അതെ, ടോട്ടൽ പോപ്പുലേഷനിൽ വെച്ച് നോക്കുമ്പോൾ
മുസ്ലിംസ് ആവണ്ട. അത് എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് കൂടുതൽ ഞാൻ കണ്ടെടുത്തോളം എങ്ങനെ വെച്ചിട്ടാ ഈ ഇങ്ങനെ മാറുന്നവരുണ്ട്, ഈ കല്യാണ രീതിയിൽ മാറുന്നവരുണ്ട്. എനിക്ക് അറിയുന്ന ലൈഫ് പാർട്ണർ ചൂസ് ചെയ്യണ്ട. അതിൽ ചില ആൾക്കാർ അവരുടെ റിലീജിയനിൽ തന്നെ തുടരും, ചില ആൾക്കാർ എന്തായാലും മതം മാറും. അത് അതേപോലെ ഇങ്ങോട്ടും മാറുന്നവരുണ്ട്,
ഇഷ്ടംപോലുണ്ട്,
രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരുണ്ട്.
ഈ കല്യാണത്തിന് കാര്യത്തിൽ ഒരു മാക്സിമം ഇതൊരു ടൂളായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ ആമിർ ഖാന് ഡിവോഴ്സ് ആയിരുന്നല്ലോ, ഡിവോഴ്സ് ആയ ടൈമില് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് നടന്നിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അതേപോലെ തന്നെ സെയ്ഫ് അലി ഖാന്റെ കാര്യത്തിലും.
പക്ഷെ
നേരെ തിരിച്ച് നടക്കുമ്പോ, അതായത് ഹൃത്തിക് റോഷന് കല്യാണം ചെയ്തൊരു
മുസ്ലിമിനല്ലേ,
അങ്ങനത്തെ ഒരു സുനിൽ ഷെട്ടി അല്ലേ, ഇവരതൊന്നും പറയില്ല.
ഷാറുഖ് ഖാൻ ഒന്നും ആരും പറഞ്ഞിട്ട്, ഷാറുഖ് ഖാൻ അവര് ഹാപ്പിലി ഇതായിട്ട് പോകുന്നുണ്ട് സംസാരിക്കാതെ. പണ്ടോട്ട് ആർക്കും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഇപ്പോഴാണ് റീസെന്റ് ആണ് സാധനം ഭയങ്കര
അതിവർക്കൊക്കെ
ഇതുണ്ടായിരുന്നു.
ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഹിന്ദി ഇല്ല യൂട്യൂബ് ചെയ്യുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചെക്കനാണ്. അതില് അവന്റെ ഒരു വീഡിയോ, സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ പറഞ്ഞ വീഡിയോ ഉണ്ട്. അതില് അവൻ പറയുന്നത് എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ഹാർമണി ആയിട്ട് എല്ലാ മതക്കാരും ജീവിക്കുന്നത്, നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ട് അതില്ല. കാരണം അവൻ അതിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കിയെന്താ വെച്ചുകഴിഞ്ഞാല്, ഈ പണ്ട് മുതൽ ട്രേഡ്സ് നടക്കുന്നത് കൂടുതലും സീ കൂടെ ആയിരുന്നു. ഈ സിൽക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ നോർത്തിലും ഭാഗത്തു കൂടെ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് നടന്നിരുന്നത് സൗത്ത് ഇന്ത്യ ബേസ്ഡായിരുന്നു. അപ്പൊ ഇവിടെ പല ട്രേഡേഴ്സും വന്നിട്ടുണ്ട്, പല മതക്കാരായിട്ടുള്ള ട്രേഡേഴ്സ് വന്നിട്ടുണ്ട്. അത് മുസ്ലിംസ് ആയിക്കോട്ടെ, ജൂതന്മാരായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ ട്രേഡ് സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹാർമണി ഉണ്ടാവണം. അതായത് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള പല കാര്യങ്ങളും പുറത്തു പോകണമെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു അന്തർധാര അല്ലെങ്കിൽ ഇവര് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ആ ഒരു റിലേഷൻ നല്ലതായാൽ മാത്രമേ എന്താണ് ഈ ട്രേഡ്സ് നല്ല സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ പല മതക്കാരും വന്നിറങ്ങി, പലരും അങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് അവർ പല ട്രേഡും നടത്തി. അപ്പം അവർക്ക് അപ്പം നമ്മുടെ ഈ പൂർവികന്മാർ അന്ന് തൊട്ടേയുള്ള ആൾക്കാർ ഇതാണ് പഠിച്ചു വന്നത്. അതായത് ഈ ഒരു ഹാർമണിയിൽ എങ്ങനെ കോഎക്സിസ്റ്റിംഗ് ആയിട്ടും പല മതത്തിലെ ആൾക്കാർ ജീവിക്കാം, എങ്ങനെ ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് പഠിച്ചു വന്ന് അത് കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇത്രയും മതങ്ങൾ ഉണ്ടായിട്ടും ഹാർമണി ആയിട്ട് ജീവിക്കുന്നതും, നോർത്തിൽ അതില്ലാത്ത നോർത്തിലും ട്രേഡ്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സിൽക്ക് റൂട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ട്രേഡ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവിടെ സീ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രേഡ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ക്വസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്.
ഇതിപ്പോൾ എന്താ പറയുക, നോർത്തിലത്തെ കേസ് എടുക്കുകയാണെങ്കിലും ഞാൻ നാളെ ഈ ധ്രുവരാത്തിൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടെത്തിയിരുന്നത്, അത് 80% ആൾക്കാർ അതായത് ഇങ്ങനെ ഹാർമണി ആയിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബാക്കി വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ വോയിസ് മാക്സിമം ആംപ്ലിഫൈ ആയതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് നോർത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന്. ശരിക്കും അവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് തന്നെ എത്രങ്ങാനും ഫ്രണ്ട്സ് ഉണ്ട് നോർത്തില്.
ഇത് അഗൈൻ നോർത്തിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് പൊളിറ്റിക്കലി ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ പറയുന്ന പോലെയൊന്നുമല്ല. ഈ ഞാൻ റീസെന്റ്ലി ലക്നൌവിലുള്ള ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു, ഓഫ്കോഴ്സ് യു പിയിലുള്ള ഒരു കൊച്ചിനെ പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയസിനെ പറ്റി ഞങ്ങൾക്ക് നല്ല, ഞങ്ങളുടെ ഇടയിൽ നല്ല ധാരണയാണ്, സോഷ്യൽ മീഡിയയിലുള്ളത് പോലെയല്ല. അപ്പം പിന്നെ എന്താണ് പ്രശ്നം? സോ ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഇതിന് പണ്ട് തൊട്ടേ ഈ സംഭവമുണ്ട്. ഇപ്പം വി എസ് അച്യുതാനന്ദൻ സി എം ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുത്തെ സോഷ്യൽ മീഡിയ എത്രത്തോളം ഡെവലപ്പായിട്ടുണ്ടെന്ന്. അതിനുശേഷം പിന്നെ ഇത് ലൈക്ക് സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ലൈക്ക് അനലിറ്റിക് ടൂൾസിലെല്ലാവരും അനലിസ്റ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഈ റീസെന്റ് സോഷ്യൽ ഡയലമ എന്ന് പറഞ്ഞ നെറ്റ്ഫ്ലിക്സിലൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അത് കണ്ടപ്പം എനിക്ക് കിട്ടിയ ടേമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ടേം ഉണ്ട്, അപ്പോൾ സെന്റിമെന്റൽ അനാലിസിസ്. ഫേസ്ബുക്ക് ലൈക്ക് സിമ്പിളിന് പകരം ഇമോജീസ് ആഡ് ചെയ്തെന്നാണ് ഓർമ്മയുണ്ടോ?
2016 ആ ടൈമിൽ.
അതിനുശേഷമുള്ള ഇമ്പാക്ട് ഭയങ്കരമാണ്. അവർക്ക് അവരത് അത് സാധനം ഉപയോഗിച്ച് യൂസ്
ചെയ്യുന്നത്.
ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഞാൻ എനിക്കൊന്ന് ഫൈസലിൻ്റെ അടുത്ത് ഒരു ദിവസം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഞാനിങ്ങനെ ചെയ്തു പോവുകയാണ്. ഞാൻ ചെയ്തു പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ന്യൂസ് കണ്ടു, ഞാൻ ലൈക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ന്യൂസ് കണ്ടു ലൈക്ക് ചെയ്തു. സോ ഞാൻ ലൈക്ക് ചെയ്താണ് പോകുന്നത്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇൻസ്റ്റാഗ്രാം. നേരെ മറിച്ച് ഈ ഇമോജീസ് വന്നതിന് ശേഷം ഞാൻ പെർഫെക്റ്റ് ഇമോജീസ് ട്രൈ ടു യൂസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് പോകും. ഇത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത് അനലൈസ് ചെയ്യാൻ. അതായത് അപ്പുറത്ത് ഒരു അന്യമതക്കാരൻ മരിച്ചു എന്ന് കേൾക്കുമ്പം ഒരു സന്തോഷം, അടുത്ത അതേ ഇതിൽ അവൻ്റെ മതക്കാരൻ മരിച്ചു എന്ന ന്യൂസ് കാണുമ്പം സോ ഡെഫിനറ്റ്ലി ആ ഇവന് മറ്റേ സാധനം പുഷ് ചെയ്ത് കൊടുക്കാം. ഏതാ അവന് പുഷ് ചെയ്യുന്നത്? അവൻ്റെ മതക്കാരന് വിഷമമുണ്ടാക്കുന്ന സാധനമല്ല ഈ സോഷ്യൽ മീഡിയ പുഷ് ചെയ്ത് കൊടുക്കുന്നത്. അന്യമതക്കാരൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുന്നവന് പുഷ് ചെയ്യുന്ന സാധനം, ഇത് എല്ലാ മതത്തിലും ഉണ്ട്. ഇത് വ്യക്തമാണ്. ഇത് ചുമ്മാ ഈ നമ്മൾ ഇപ്പോഴും ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് എല്ലാ മതത്തിൽപ്പെട്ടവരും ഉണ്ട്. ഒരുത്തം മരിച്ചു എന്ന് അറിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവൻ്റെ അപകടം പറ്റിയെന്ന് അറിയുമ്പോഴത്തേക്ക്, ഇന്ന രാജ്യത്തിനൊരു ഇത് പറ്റി എന്ന് അറിയുമ്പം സന്തോഷിക്കുന്ന ആൾക്കാർ. അത് പണ്ടൊക്കെ ആൾക്കാർക്ക് ഓപ്പൺലി പ്രകടിപ്പിക്കാൻ വിഷമമായിരുന്നു. ഇപ്പം നമ്മൾ എനിക്ക് തന്നെ ഞാനിങ്ങനെ ആ ഇമോജീസ് ആ ലൈക്സ് നോക്കിയിട്ട് ഓരോരുത്തമാർ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ആ ഇവ ഇങ്ങനത്തെ ഒരുത്തനായിരുന്നു ലൈക്ക് നോക്കുമ്പോഴത്തേക്ക് അവൻ അതിനകത്ത് പോയി ഹഹ സ്മൈലി ഇട്ടിരിക്കുന്നു. കാര്യം ലൈക്ക് ഹീ ഈസ് എൻജോയിങ് ഇറ്റ് ഇൻ എനി വേ. ബട്ട് അത് അൾട്ടിമേറ്റ്ലി പൊളിറ്റിക്കലാണ്. അവൻ്റെ രാഷ്ട്രീയമാണ്, അവൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്. അവൻ മാനുഷ്യപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ പൊളിറ്റിക്സിൻ്റെ ഇമ്പാക്റ്റ് കാരണമാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി.
ശരിയാണ്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഹേറ്റ് കൂടി വരികയാണ്. ഈ അതെന്താ അറിയോ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പോളണ്ടിൽ ഒരു ഇന്തോനേഷ്യയിലുള്ള ഒരു ലേഡി, ജാബ് ഒക്കെ ഇട്ടുള്ള ഒരു ലേഡീൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് പോളണ്ടിൽ പിന്നെ ഇഷ്ടപ്പെടാൻ കാരണം, ഇവിടെ അവിടെ ഇവിടെ മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരു റീല്. അപ്പോൾ അതിൽ ആ കുട്ടി ഇങ്ങനെ നല്ല കൺട്രിയാണ്, നല്ല പീസ്ഫുള്ളാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നല്ല വ്യൂ കിട്ടി, നല്ല റീച്ച് കിട്ടി ആ വീഡിയോക്ക്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ ഒരു പോളിഷേരനാണ് ഈ ഇന്ത്യനേഷ്യൻ കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കമൻറ്റിൽ ഫുൾ ഇന്ത്യക്കാർ ക്യാൻസർ ആശ്രയിച്ചിട്ടുണ്ട് വാർഷോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുൾ പിന്നെ ഇന്ത്യക്കാരാണ് അതിൽ നിന്നിട്ട് പോളിഷേർ. ഇന്ത്യക്കാർക്ക് എന്തിനാണ് ഞങ്ങളെ രാജ്യത്തിൻ്റെ ഇതിൽ ഇടപെടുന്നത്? ഇതേപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൽ ഒരു ആനയുടെ നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉള്ള ഒരു റീലില് കമന്റ് അറബി ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാര് ആ ഇതൊക്കെയാണ് നിങ്ങൾ വർഷിപ്പ് ചെയ്യണെന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള കമന്റ് ആ അങ്ങനെ ഇങ്ങനൊക്കെ എത്തേണ്ട സംഭവങ്ങൾ
മനസ്സിലായി. ഇങ്ങനത്തുള്ള സംഭവം ഞാൻ ഇപ്പൊ ഞാൻ എനിക്ക് പറയുമ്പോൾ പോലും പേടിയാ. അപ്പം ഈ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതിന്റെ അഗൈൻ അത് കോട്ട് ചെയ്യണം, അത് പറഞ്ഞപ്പോൾ അതുണ്ടാക്കിയ ഇമ്പാക്ട് ഉണ്ട് എനിക്ക്. ലൈക്ക് എന്താ പറയാ, അങ്ങനത്തുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്നത് മൊത്തത്തിലായിരിക്കും, മൊത്തത്തിൽ ഇങ്ങനെ അഫക്ട് ചെയ്യും. അങ്ങനത്തുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്നവരിലില്ല, എന്നാൽ അത്ര തീവ്രമായിട്ടുള്ളവരില്ല, എന്നാൽ ചില രീതിയിലുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലർ ഭയങ്കരമായിട്ട് ഇതിന് മതപഠനമാണ് ഇതിന് പ്രശ്നം. മതത്തിൽ നല്ലതും പഠിപ്പിക്കുന്നുണ്ട്, നല്ലതാണ് പഠിപ്പിക്കുന്നത്, അത് എത്തിച്ചാൽക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. അത് കേൾക്കുന്ന എല്ലാ ഓരോ മത വിശ്വാസികൾക്കും ഓരോ മതത്തിലും പഠിപ്പിക്കുന്നതും ഇപ്പം എന്താ പറയുക ഫോളോ ചെയ്യുന്നതായാലും, ഇപ്പം എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള വേഴ്സസ് ഒക്കെ ഉണ്ട് ചില. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ സാധനം എനിക്കിത് പണ്ട് അറിഞ്ഞുകൂടാ. ഇത് ഇത് ശരിക്കും ഇത് എവിടെ നിന്നാണ് ഇത്, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂട്ടോ, ഇത് ഭഗവതോ മഹാഭാരതോ ഏതാന്ന് അറിയത്തില്ല. ഇത് ഏതിലൊരു അത് അതായത് നമ്മള് ഫലമിച്ചിച്ച് കർമ്മം ചെയ്യരുത്, വി ഷുഡ് ഡു അവർ വർക്ക് ആൻഡ് ഷുഡ് നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ബാക്ക്. ഇറ്റ്സ് എ ഗുഡ് തിങ് റൈറ്റ്. ഇത് നമ്മള് സത്യമല്ലേ, ഒരു ഫിലോസഫി അല്ലേ, നമ്മള് എന്താ പറയാ ഫലമിച്ച് ചെയ്യുക, നമ്മള് കർമ്മം ചെയ്യുക. പിൽക്കാലത്താണ് ഞാനിത് അറിയുന്നത് എന്നെ ഇങ്ങനെ ഇങ്ങനത്താണ് ഇതിന്റെ ഒരു ഇതിന്റെ റൂട്ട് എന്ന് ഇത് ആരോ ആരോട് പറയുന്നതാണ് എന്നുള്ളൊരു സാധനം. ഇതാണെന്നുള്ള സാധനങ്ങളൊക്കെ എല്ലാ ഇതിലും നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാം മനസ്സിലായില്ലേ. ഇതിന് വേറെ എക്സാമ്പിൾ ഏതാ പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെയ്യുന്ന മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയും. അതും ഇതാണെങ്കിൽ ഇതേതോ വർണ്ണത്തിലുള്ളതാണ്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ചിലർ പറയും. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ലക്ഷ്യം മാത്രം കണ്ടാൽ പോരാ, നമ്മൾ പോകുന്ന മാർഗം പ്രോപ്പർ ആയിരിക്കണം അല്ലേ. നമ്മൾ പ്രോപ്പർ റൂട്ടിൽ തന്നെ പോകണം. നമ്മൾ ലക്ഷ്യം മാത്രം കണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരുപാട് പേരെ ഉപദ്രവിക്കാൻ
മോറൽസ് ഒന്നും ഉണ്ടാവില്ല,
മോറൽസ് ഉണ്ടാവില്ല ഇൻ എ വേ. സോ അത് റോങ് ആണ്. ഈ റോങ് വേർഷൻ എടുക്കാതെ പോസിറ്റീവ് വേർഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. വെൻ ഇറ്റ്സ് എ ഫോർ എ ഗുഡ് സേ ഫോർ എ ഗുഡ് തിങ് ഓക്കെ, നമ്മൾ മാർഗം നോക്കാതെ ലക്ഷ്യത്തിന് മാത്രം പോകും. നേരെ മറിച്ച് നമ്മൾ എന്റെ മുന്നിൽ കാണുന്ന അവന്മാരെ എല്ലാം വെറുപ്പിച്ചിട്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിന് മാത്രം പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെഗറ്റീവ് തിങ്. അൾട്ടിമേറ്റ്ലി എന്നിട്ട് ഞാൻ ലക്ഷ്യത്തിലെത്തിയിട്ട് ഇത്രയും പേരെ കൊന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും പേരെ ഇടിച്ചിട്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിട്ട് ഞാൻ പറയാണ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം കിട്ടി അതെന്റെ മതം പഠിപ്പിച്ചതാണ്.
ഇപ്പൊ ഞാനും മദർസ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മള് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതായത് മതം പറഞ്ഞു കൊടുക്കണം നല്ലതാണെന്നുള്ളത്. അത് മതം പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരാളെ ഫോഴ്സ്ഫുള്ളി ഇതാക്കാം. അതേ കുറെ നല്ലതെന്നെ പറയുന്നുണ്ട് മറ്റൊരുത്തന്റെ മറ്റേ നമ്മുടെ കൂടെ ആളെ മതത്തിനെ ബഹുമാനിക്കണം, അതായത് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യരുത്. ഇപ്പോൾ ഒരു പള്ളിയിൽ കുർബാന നടക്കുക അല്ലെങ്കിൽ വേറെ അവരുടെ മതപരമായ കർമ്മങ്ങൾ നടക്കുന്ന സമയ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ട് അലമ്പാക്കരുത്. അതായത് അലമ്പാക്കരുത് എന്നല്ല, പക്ഷെ ഞാൻ എന്റെ വേർഡ്സ് പറഞ്ഞാണ്, അതായത് അലമ്പാക്കരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുന്നുണ്ട്. അത് മതം പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്ന ഖുർആനിൽ തന്നെയാണ് പറയുന്നത് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കൊടുക്കാം, പക്ഷേ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കരുത്. ഇങ്ങനെ ഒരു മതം ഉണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം, അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഒരു മതമുണ്ട് ഇതിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. അതായത് ഒരിക്കലും ഇതിൽ ഇത് മാത്രമാണ് സത്യം, ഇതിക്ക് എന്താ ജോയിൻ ചെയ്യണം, ഇത് ഇതിൽ ഇത് മാത്രമേ സ്വർഗം ലഭിക്കുള്ളൂ, അങ്ങനെ ഒരാളെയും ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ഞാൻ പറഞ്ഞേ പല ഈ ചില ആൾക്കാർ ഇത് ദുരുപയോഗപ്പെടുത്തുന്നതാണ് ഈ പറഞ്ഞ പോലെ തന്നെ
അവരെയും മനസ്സിലാക്കാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പെടുന്ന പല രാജ്യങ്ങളിലും എടുത്തു കഴിഞ്ഞാല് രാജ്യങ്ങളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പം ഇന്ത്യൻ ചില രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ബാക്ക്ഡ്രോപ്പ് ആയിട്ടുള്ള നിൽക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ട് പറയുകയാണ് നീ ഇങ്ങനെ ആ ഇങ്ങനെ ചെയ് ഇത്ര പേരെ ഇത് ചെയ്തു കഴിഞ്ഞാല് എന്താ പറയുക നിനക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഫിനാൻഷ്യലി നിനക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതിനുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള റിലിജ്യൻ ഇസ്ലാമാണ് അല്ലേ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് വരിക, അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോഴത്തേക്ക് ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി പലരുടെയും ലക്ഷ്യം. അതാണ് ഇത് ഇതിപ്പം എന്താ പറയാ ഇന്ത്യ പോലൊരു രാജ്യത്ത് അവർ അവിടെ ഭരിക്കുന്ന അവിടെ അല്ലെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യുന്ന ഓക്കെ ഇവിടെ ഹിന്ദുത്വം പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫുള്ള് ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇങ്ങനെ ചെയ്യാം, അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് റോങ് ആണ്. കാര്യം കൂടുതൽ ഇപ്പം മൊത്തം ഇപ്പൊ ഹിന്ദുക്കളായി കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ പറയുന്ന അടുത്ത കാസ്റ്റ് എന്ന്
പറയുന്നത്
അത് വേറെ രീതിയിൽ വരും. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാത്തിനകത്തും എല്ലാം കഴിഞ്ഞാലും പിന്നെയും പറയും അവൻ കറുത്തവനാണ് അവൻ വെളുത്തവനാണെന്ന് പറഞ്ഞ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞാലും പിന്നെയും പറയും അവൻ സ്ത്രീയാണ് ഇവൻ പുരുഷനാണ് ആ മാറ്റിനിർത്തപ്പെടും. ഇങ്ങനത്തെ ഈ ഒരു സംഭവം. അപ്പം അൾട്ടിമേറ്റ്ലി പവർ എന്ന് പറയുന്ന സാധനം എവിടെയാണോ ആർക്കാണോ കൂടുതലുള്ളത് അവരെ ഇങ്ങനെ കൂടെ നിർത്താൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കും ഗ്രാജുവലി. ഇത് നമ്മുടെ നാട്ടിലിപ്പം ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വിസിബിളി അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതായത് എല്ലാവർക്കും പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് അവരുടെ വിശ്വാസം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും പ്രേമിക്കുന്ന ആൾക്കാരുണ്ട് ഹിന്ദു മുസ്ലിംസ്. അവർ അവർക്ക് അവരുടെ ഭാവിയെ പറ്റി പല കാഴ്ചപ്പാടുകളുണ്ട്. ചിലപ്പോൾ അവർ കൺവേർട്ട് ചെയ്യുന്നവരുണ്ടാവാം. എനിക്കറിയാവുന്ന കൺവേർട്ട് ചെയ്തിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് പുറത്തു നിന്ന് ഒരാൾ കാണുമ്പം ആ ഇങ്ങോട്ട് വരാത്ത എന്താ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതലും കളിയാക്കുമ്പോഴും ട്രോളിനും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇൻകമ്മിങ് ഞങ്ങൾ സമ്മതിക്കും ഔട്ട് ഗോയിങ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സുഡാപ്പിയായിട്ട് പറയുന്ന ഒരു സാധനമാണ്. എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് കാര്യം എനിക്കറിയാവുന്ന എക്സാമ്പിൾസ് തന്നെ ഈ പറയുന്ന എനിക്ക് ഇൻകമ്മിങ്ങും ചെയ്യാറുണ്ട്. പക്ഷെ അത് പറയത്തില്ല. കാര്യം എന്താ, അത് ഇസ്ലാമോഫോബിയ അല്ലല്ലോ. അതിനകത്ത് ഇവരെ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ഈ ചവറ് പടത്തിനകത്ത് പറയുന്ന മലബാറിലുള്ള സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മലബാറിൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. എസ്പെഷ്യലി ഫ്രം കോഴിക്കോട് കണ്ണൂർ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ ഞാൻ ഒരുപാട് കല്യാണത്തിനും പോയിട്ടുണ്ട്. അവരവരുടെ വിശ്വാസ പ്രകാരം ഇപ്പം ഈ നമ്മളെ കേരളത്തിലെ അമ്പലങ്ങൾ ഉത്സവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ തെക്കോട്ടുള്ള ഉത്സവങ്ങൾ മാത്രമാണ് പറയുന്നത്. മലബാറിലുള്ള തെയ്യങ്ങളും അവരുടെ ഉത്സവങ്ങളും അവരുടെ ഈ ഓണം വിഷു ഒക്കെ ആയാലും അവർ നല്ല രീതിയിൽ അവിടെ ആഘോഷിക്കുന്നുണ്ട്. അവിടെ അമ്പലങ്ങളുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസത്തിനൊന്നും ഒരു മുസ്ലിംസും കൈ കടത്തിയിട്ട് പറയുന്നതോ അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും നാളെ എനിക്ക് മതത്തിൽ ചേർത്ത് കറയാമെന്നും പറഞ്ഞ് അവിടെ ആരും ഇറങ്ങി തിരിച്ചിട്ടില്ല. അഥവാ അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അങ്ങനെ ആരും അങ്ങനെ ഓടിപ്പോത്തോ ഇല്ല. അത്രയ്ക്ക് ഇതൊന്നും ഉള്ള ഒരു നാടല്ല നമ്മളത്.
അപ്പൊ എന്റെ നാടൊക്കെ ഒരു ചെറിയ ഗ്രാമം. അവിടെയൊക്കെ ഈ തേർപൂജ ഉണ്ടാകുമ്പോൾ കാളവരവെല്ലാം ഉണ്ടാവും. അപ്പൊ ഞങ്ങളെല്ലാരും ഈ വെള്ളമൊക്കെ കൊടുക്കും എല്ലാവർക്കും ഈ നടന്നതിന്റെ. അതേപോലെ നബിദിനുണ്ടാകുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അവർ തിരിച്ച് പായസം ഇതെല്ലാം ഉണ്ടാക്കി തരും. അങ്ങനെ ഐക്യത്തിൽ പോകുന്ന നാടാണ്
അല്ല. ഇപ്പൊ നബിദിനം വരുമ്പോ അമ്പലത്തിൽ നിന്ന് വെള്ളം കൊടുത്തുന്നോ അല്ലെങ്കിൽ അമ്പലത്തില് പരിപാടി നടക്കുമ്പോ എന്താ പള്ളിന്ന് വെള്ളം കൊടുത്തോന്നോ അല്ല. അത് ശരിക്കും സമയം നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും എല്ലാരും വെള്ളം കൊടുക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് ഇരുന്നത് മനസ്സിലായില്ലേ. നാട്ടില് റാലിയോ എന്താ അതിന് പേരില്ല. എന്ത് പരിപാടിയാണെങ്കിലും അതിന് എല്ലാവരും കൂടി കൂടി വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് പിന്നീട് ഇങ്ങനെ മീഡിയ പബ്ലിസിറ്റി വന്നപ്പോഴാണ് ആ പള്ളിയിൽ നിന്ന് കൊടുത്തു അമ്പലത്തിൽ നിന്ന് കൊടുത്തു ഈ രീതിയിലുള്ള ഒരു ഇത് വന്നത് അവിടെ.
അതെ സത്യം.
ഈ ഓരോ മതത്തിലേ ഇപ്പം രണ്ട് എക്സാമ്പിൾ ഇപ്പം ഹിന്ദുസിൻ്റെ മുസ്ലിംസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഞാൻ എനിക്കൊന്ന് ഞാൻ ഈ ഫാരിസിനെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നു. ഞാനൊരു കമൻറ്റ് ഇട്ടപ്പോഴത്തേക്ക് ബീഫ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഒരു കമൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരു നോർത്ത് ഇന്ത്യൻ വന്നിട്ട് കമൻ്റ് ഇട്ട നാം ഹെ ഹരി കാം ഹെ അസുർക കാം ഹെ ഹരി ഓക്കെ. അവൻ കമൻറ്റ് ഓക്കെ എൻ്റെ പേര് കണ്ടപ്പോൾ ഹരി എന്ന് കണ്ടപ്പോൾ അവന് മനസ്സിലായാൽ ഹിന്ദു ആണ്. എന്നിട്ട് അവൻ അങ്ങനൊരു കമൻറ്റ് ഇട്ട് ഇതുപോലെ തന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾ ആരും ബീഫ് കഴിക്കത്തില്ലെന്നോ. നമ്മുടെ നാട്ടിലെല്ലാവരും ഞങ്ങളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വിശ്വാസത്തിന് എല്ലാ വിശ്വാസത്തിൻ്റെ പരിപാടിക്കും ഉത്സവത്തിൻ്റെ പരിപാടിക്കും ഒക്കെ ഞങ്ങളെ വീട്ടിൽ ബീഫ് ഉണ്ടാക്കാറുണ്ട്. നല്ലപോലെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതുപോലെ ചിലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇസ്ലാമിൽ കേട്ടോ. ഞാൻ അങ്ങനെ പറയല്ല കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അജ്മീറിലൊക്കെ ദർഗാസിലെ വലിയ കണ്ടെയ്നറിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഇവിടുത്തെ ഈ ചില പ്രോ ഇസ്ലാമിക് അപ്രോച്ചുള്ള ചിലർ പോയി കാണും ദിസ് ഈസ് നോട്ട് ഇസ്ലാം. ഇത് ഞാൻ ഇത് ഇസ്ലാമല്ല, ഇത് പടച്ചവനെ നിരക്കുന്ന സംഭവമല്ല എന്ന് മലയാളത്തിൽ പോയി കണ്ടിട്ടുണ്ട്. ഇത് പടച്ചവന് ഇതൊന്നും ഇങ്ങനെ ഇഷ്ടമുള്ള പരിപാടി. അതുപോലെ തന്നെ ഈ മതത്തിനുള്ളിൽ തന്നെ ഭയങ്കര പ്രശ്നമുള്ളൂ. മറ്റേ പുള്ളിക്കാരൻ മറ്റേ നമ്മുടെ ഈ ഇടയ്ക്ക് വൈറലായ യൂട്യൂബ് ഹാജി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കളയുന്നില്ലേ. പുള്ളിയെ തെറി വിളിക്കുന്ന ഫുള്ളും മുസ്ലിംസാണ്. പുള്ളിയെ തെറി വിളിക്കുന്ന അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളെ കാണാത്തൊരു കമന്റ് ബോക്സ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മുസ്ലിം ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് അയാളിൽ ലേലം വിളിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ആർക്കോ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തെറി വിളിക്കുന്ന സംഘികളില്ലാത്ത ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ അതിനകത്ത് പോയി നോക്കി. അതിനകത്ത് ഫുള്ള് മുസ്ലിംസാണ് അയാളെ വന്ന് തെറി വിളിക്കുന്നത്. കാര്യം എന്താ, അയാൾ ചെയ്യുന്നത് ഒരു പക്ഷേ എനിക്കറിയത്തില്ല. നിങ്ങൾ
രണ്ട് വശം ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയുന്നത് അയാൾക്ക് അറിവില്ല, അറിവില്ലാത്ത ആളാണ് പറയുന്നുണ്ട്. കുറെ ആളുകൾ അതിനെ സപ്പോർട്ട്
ചെയ്യുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ വളച്ചുടിക്കാന്നല്ലേ ഖുർആനിലെ പല കാര്യങ്ങളും. അപ്പോ വളച്ചുടിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യം പല രീതിയിൽ പല ആൾക്കാർക്ക് എടുക്കാം, വായിക്കാം, മനസ്സിലാക്കാം. അപ്പോ അതിൽ തന്നെ ചിലപ്പോ ഞാൻ ഫോളോ ചെയ്യുന്നത് ഇത് മനസ്സിൽ, കാരണം എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കും. അല്ലെങ്കിൽ എന്നെ ഞാൻ കണ്ടതും വളർന്നതും ഒക്കെ ഈ രീതിയിലായിരിക്കും. ഒരു സിംഗിൾ വേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ വേറെ ആൾ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അപ്പോ അതിന്റെ ഇടയിൽ അവരുടെ ഇടയിൽ ചില എന്താ പറയാ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ വ്യത്യാസം വരാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നിങ്ങളിപ്പോ പറഞ്ഞ വിഷയത്തിലൊക്കെ ഉള്ളത്. അവർക്ക് ചിലപ്പോ അവർക്ക് അത് ശരിയായിട്ട് തോന്നാം, പക്ഷെ എനിക്ക് തെറ്റായിട്ട് തോന്നാം. പക്ഷെ
ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാര്യം എനിക്കൊന്നും ഞാൻ നമ്മളെല്ലാവരുടെ ഓണം ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ച
ആൾക്കാരാണ്.
ഓണം അതേസമയം അത് കഴിഞ്ഞിട്ട് എല്ലാ ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് വന്നിട്ട് വീഡിയോസ് ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറെ പേരിങ്ങനെ വന്ന് കമന്റ് ഇട്ടോ, ഇതൊന്നും നമ്മുടെ മതത്തിന് ചേർന്നല്ല. അവരെയൊക്കെ നല്ല രീതിയിൽ
അങ്ങനെ കമന്റ് ഇട്ടോ,
ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ
നമ്മളതല്ലേ
ചെയ്യുന്നവരെ കാണാറുണ്ട്. അവരെയൊക്കെ ഈ തികഞ്ഞ അവജ്ഞയോടെയാണ്. പക്ഷെ അതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്ന എവിടെയെന്ന് അറിയാമോ, ഇതിന്റെ പ്രശ്നം വരുന്നത് ഈ നല്ല, ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനെ കമന്റ് ഇടുമ്പോഴത്തേക്ക് ഇതിനെ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരിക്കും. അപ്പം അവർ പഠിച്ച മതമായാലും ഇവർ പഠിച്ച മതത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര മോശമായിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ ആൾക്കാരെടുക്കുന്നത്. അവർ വിചാരിക്കുക ആ എങ്കിൽ പിന്നെ ഞാൻ എന്തിനു മതം ഫോളോ ചെയ്യണം, ഞാൻ എന്തിനു പഠിക്കണം, ഞാൻ എന്തിനു ദൈവവിശ്വാസിയാവണം. ലൈക്ക് എന്താ പറയുക, ഇപ്പം എത്തിച്ച ആൾക്ക് വീണ്ടും ഇഷ്ടപ്പെടത്തില്ല, എന്നാലും പറയും അവർ പറയും ഇത് ദൈവമുണ്ട്, എപ്പോഴും ദൈവത്തിനെ മതത്തിൽ മതം തിന്ന് ജീവിക്കുന്ന കുറവന്മാരാണ് വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതിന് ഇതിൻ്റെതായ ഒരു സമാധാനവും പോസിറ്റീവ്നെസ് ഒക്കെ ചിലപ്പം കാണും. അതുകൊണ്ടായിരിക്കും ആൾക്കാരത് വിശ്വസിക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും വെറും വൃത്തികളായിരിക്കും. അങ്ങനത്തുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് ലൈക്ക് ഈ LGBTQ അങ്ങനത്തുള്ള ടോപ്പിക്സ്, എത്തീസ്റ്റുകളെ കുറിച്ചുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് മതമുണ്ടാക്കുന്ന ഇമ്പാക്ടിനെക്കാട്ടിയും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അതാണ് ഒരു മിനിറ്റ്, ഈ എത്തിസ്റ്റാളുണ്ടാക്കുന്ന ഇമ്പാക്റ്റോ
അല്ല, മതങ്ങളിൽ ആൾക്കാർ കൊടുക്കുന്ന ചില പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. അതിൽ പോസിറ്റീവ്സും ഉണ്ട്, ചില ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ നെഗറ്റീവ്സും വരുന്നുണ്ട്. അപ്പോ എത്തിസ്റ്റുകൾ LGBTQ കൊടുക്കുന്ന നെഗറ്റീവ്സിനെക്കാട്ടിലും കുറവ് നെഗറ്റീവ്സ് ആണ് മതങ്ങളിൽ നിന്ന് ആൾക്കാർ ഉൾക്കൊണ്ട് വരുന്നത്, കൂടുതലും പോസിറ്റീവ്സ് ആണ് വരുന്നത്.
എന്താണ് പറഞ്ഞാൽ
ഇതിപ്പോ എന്താ പറയുക, ഏതൊരു ടോപ്പിക് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും അതിനെ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അതിൽ ഓരോ പ്രൊപ്പഗണ്ട സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പൊ സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടില്ല ലക്ഷ്യമല്ല സ്വർഗമാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം, നമുക്കൊരു വേഴ്സ് ആണ് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് ഇതിൽ പ്രൊപ്പഗണ്ട സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ചെയ്യുക എന്താ വെച്ചാൽ അതിൻ്റെ എന്താണ് മാർഗം, മാർഗത്തിലുള്ള നെഗറ്റീവ്സ് ഹൈലൈറ്റ് ചെയ്തിൽ കാണിച്ചിട്ട് എത്രത്തോളം എന്താ വിഷമാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത് ഗായ്സ് ഇത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമായിരിക്കും, മനസ്സിലായോ? ശരിക്കും ചിലപ്പോൾ ആ വേഴ്സ് കഴിഞ്ഞിട്ട് രണ്ടാം അതിന് നേരെ താഴെയുള്ള വേഴ്സിൽ പറയുന്നതായിരിക്കും മാർഗം എങ്ങനെയായിരിക്കണം ഏതൊക്കെ, മനസ്സിലായോ?
സത്യം
അതാണ്.
പിന്നെ
ഇതെന്താ അറിയോ, ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തില് ഇതിനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഞങ്ങളെ കമന്റിലൊക്കെ വന്നിട്ട് കാണാം. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവർക്കൊക്കെ ഈ ആളെ എനിക്ക് ഇങ്ങനെ ഇമേജിൻ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷെ പറയുന്നില്ല എങ്ങനത്തെ ആൾക്കാരേക്കാരം എന്നുള്ളത്, മനസ്സിലായോ? ഇപ്പൊ ഇപ്പൊ അടുത്ത് ഞാനൊരു പയ്യനെ കണ്ടു, ഇതൊക്കെ കമന്റ് ചെയ്യുന്ന അങ്ങനെ മോശം രീതിയിൽ സുഡാപ്പി എന്നുള്ളൊക്കെ രീതിയിൽ. അപ്പോ ഞാന് നോക്കി ഇവനെ, അവന്റെ ബയോയിലൊക്കെ എന്താണ് ജനിച്ചത്, 2003 2002 അങ്ങനെ ജനിച്ച പയ്യനാണ്. അപ്പൊ ഇവരൊക്കെ ഇതിൽ കൂടുതലൊന്നും അറിയാതെ എവിടുന്നൊക്കെ വായിച്ച് എവിടുന്നൊക്കെ കേട്ട കമന്റ് വന്നു കണ്ട് ഇതിലിങ്ങനെ പറയാണ്. ഇവർക്ക് എന്നാ ഇന്നാ പേഴ്സണലി നമുക്കൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചൂടെ, എന്താണ് ഇത് ഇത് പറയണ്ടി, എന്താണ് പ്രശ്നം? നമുക്ക്
പിന്നെ ഈ ഒരാള് തന്നെ എന്താ പറയുന്ന 100 കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും, ഒരാള് തന്നെ പല ഫോമിൽ വന്നിട്ട്
യൂട്യൂബില് സാധിക്കും ചെയ്യും.
അതെ അതെ അതെ. പിന്നെ ഒരു ഒരു ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 10 അക്കൗണ്ടൊക്കെ കാണും. അവന്മാർ അങ്ങനത്തെ ഉള്ള അവന്മാരെ ഒന്നും തെറി വിളിക്കുന്ന കാണാം. എനിക്കിപ്പോ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറെ ഒരു ഒരു ലോഡ് തെറി വിളി വന്നതിനകത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് എല്ലാം 0 പോസ്റ്റ് 0 ഫോളോവേഴ്സാണ്. അങ്ങനെ അങ്ങനത്തുള്ള
ആൾക്കാരുണ്ട്. ഈ സുഡാപ്പി എന്നുള്ള വിളിക്കുന്നത് ശരിക്കും STPI ഫോളോവേഴ്സിനാണോ?
അത് എങ്ങനെ വന്നു കഴിഞ്ഞാല് ലൈക്ക് ആദ്യം വന്ന ഈ സംഘപരിവാറിന്റെ അല്ലേ, സംഘപരിവാറിന്റെ ഇതിനെയാണ്. എനിക്കൊന്ന് രാഹുൽ ഗാന്ധി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്ന് തോന്നുന്നു. പുള്ളിയാണ് ആദ്യമായിട്ട് ഇതിനെ എന്തൊരു ട്വീറ്റിൽ അങ്ങോട്ട് സംഖി എന്ന ടേം യൂസ് ചെയ്തത്. അത് വേറെ ലെവലിൽ പോയി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് കൗണ്ടർ ആയിട്ട് ആൾക്കാർക്ക് വേണമല്ലോ. അപ്പം STPI എന്താക്കി,
അത്
അങ്ങനെ അതിനെ അങ്ങനെ ആക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആരുണ്ടോ അവനെ കമ്മിന്ന് വിളിക്കാം, അപ്പൊ കോൺഗ്രസ് ആരുണ്ടോ അവനെ കൊങ്കിന്ന് വിളിക്കാം. പിന്നെ അതിനകത്ത് ഓരോരോ, പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഒരു തരത്തിലുള്ള കളിയാക്കലല്ലേ, ഷെയ്മിങ്സ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ പൊളിറ്റിക്കൽ വ്യൂസ് കാണും. അത് പക്ഷെ അത് ഇന്ന് ഇനിയിപ്പം നമ്മളുടെ സറൗണ്ടിങ്സിന് എടുത്ത് പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് ഇതായിപ്പോയി. ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ നമ്മളെ ഇതിനകത്ത് തന്നെ ഫാരിസ് പറഞ്ഞ ബ്രഹ്മാവിന്റെ കഥ പറഞ്ഞ ഫാരിസ് സംഖ്യയായി.
ഒന്ന് ആലോചിക്കാരതിനെ സംഘീകരിക്കുക ഇവിടെ. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഞാനിന്നിപ്പം എന്താ പറയുന്നത് ഇസ്ലാമിന് അനുകൂലമായിട്ട് കുറച്ച് സംസാരിക്കുന്നു, എന്റെ പേര് ഹരി, നാളെ വന്ന് അവൻ സുഡാപ്പിയായി, അവനാ
കേരളം മറ്റേ ഉത്തരേന്ത്യ വെച്ച് നോക്കുമ്പോ കേരളം എത്രത്തോളം വൃത്തിയുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നിഷിൻ സഖാവായി.
ഇത് കാണുന്ന ഞാൻ ക്യാമറ നോക്കി പറയാം, ഇത് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, എന്റെ അപ്പുറത്തിരിക്കുന്ന ഈ രണ്ട് പേര് അവർ മുസ്ലിംസ് ആണ്, ആൻഡ് ഐ എം എ ഹിന്ദു ബിലീവർ, വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഹിയർ. ഞങ്ങൾ പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം, ഈ പ്രൊപ്പഗണ്ട വരുമ്പോഴത്തേക്ക് തന്നെ സിനിമ വഴി മാത്രമല്ല സോഷ്യൽ മീഡിയ വഴിയാണ് നല്ല. അന്ന് നമ്മൾ ഫാരിസ് പറഞ്ഞ ഫൈസല് പറഞ്ഞില്ലേ മറ്റേ ഭാഷേന്റെ ഇറച്ചി പോഡ്കാസ്റ്റിന്റെ ഭാഷ ആദ്യമേ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നില്ലേ,
ആദ്യം എപ്പോഴും ഉണ്ട്,
എപ്പോഴും ഉണ്ട്.
നിങ്ങൾ
ആദ്യം മലയാളം പറയാൻ പറ്റി
അച്ചടി
ഭാഷ എന്താണ്,
ഞാൻ ചോദിക്കട്ടെ അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്നുണ്ടോ? എന്നാലേ
ഒരിക്കലും ഒരിക്കലും ഇല്ല. അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ചടി ഭാഷ എന്ന് പറഞ്ഞൊരു സാധനം, ഇപ്പൊ നിങ്ങൾ മലപ്പുറത്തുകാരാണ്, നിങ്ങൾ നാട്ടുകാരനാണ് ആര്, മറ്റേ നമ്മുടെ എഴുത്തച്ഛൻ, ഇപ്പം തത്തയെ വിളിച്ച് പുള്ളി എഴുതിയ സാധനങ്ങളാണ് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്നത്. അച്ചടിച്ചു വന്ന മലയാളം കേരള സർക്കാരിന്റെ സ്ഥാനത്തിൽ അച്ചടിച്ചു വന്ന സാധനമാണ് നമ്മളെല്ലാം പഠിച്ചത്. അത് അച്ചടി ഭാഷയാണ്, അതിനകത്ത് എഴുതി. അതിൽ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് തുടങ്ങി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആടുണ്ട്, പുള്ളി കോഴിക്കോടുകാരനാണ്. അതിനകത്ത് ഈ മലബാറിനെ ഈ അച്ചടി ഭാഷ എന്ന് പറഞ്ഞത് കാലം പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ ആ തെക്കൻ എനിക്ക് അത് ഭയങ്കര ഇതായിട്ട് തോന്നിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ കാണുന്നതുകൊണ്ടായിരിക്കും. നമ്മളുടെയൊക്കെ എൻ്റെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലപ്പുറത്തെല്ലാം എല്ലാവരുമാണ് മാത്രമാണ് ഈ ബനിയും കുത്തിയിരിക്കുകയും എന്ന് സംസാരിക്കുന്നത് മുസ്ലിംസ് മാത്രമാണ്. പിൽക്കാലത്ത് എനിക്ക് കോഴിക്കോട് നിന്ന് കല്യാണം കഴിക്കേണ്ടി വന്നു. കോഴിക്കോട് നിന്ന് കല്യാണം കഴിക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ, അവർ ഹിന്ദുസാണ്, അവർ പറയുന്നത് ഇതുപോലത്തുള്ള ഭാഷ, എനിക്ക് പലതും ആദ്യമേ കിളി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എന്താ സാധനം. അപ്പം ഞാൻ ഒരിക്കലും അവരെ കളിയാക്കില്ല. കാര്യം എന്താ, എൻ്റെ സറൗണ്ടിങ്ങിലുള്ള കുറേ പേരുടെ കയ്യിൽ നിന്ന് ഞാൻ വേറെ പലതും കേട്ട് 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 ഞാൻ പഠിച്ചു. ഇന്ന് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ മൂസിൻ പരാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ഫൈസൽ എത്രത്തോളം സിനിമ ആണെന്ന് പറഞ്ഞു, മൂസിൻ പരാരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അയാൾ പറഞ്ഞിട്ടുണ്ട് മഴേൻ്റെ പര്യായമാണെന്ന്. അതായത് അപ്പം പണ്ടൊക്കെ കളിയാക്കുമായിരുന്നു, മയ അല്ലടാ മഴ, പുയ അല്ലടാ. അതായത് ഈ മലപ്പുറത്തുള്ളവരെ കളിയാക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂസിൻ പരാരി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങായിട്ടുള്ള മൂസിൻ പരാരി പറയേണ്ടി വന്നു. എന്നാലോ അയാൾ അയാളുടെ സിനിമകളിലൂടെ വ്യക്തമായിട്ട് മലബാറിൻ്റെ മനോഹരം, ഇപ്പം തല്ലുമാല ആയാലും അയാളുടെ സുഡാനി ഫ്രം നൈജീരിയ ആയാലും ഇങ്ങനത്തെ സിനിമകളിലൂടെയൊക്കെ അയാൾ എഴുതുന്ന പാട്ടുകൾ, ഇപ്പം ഇറങ്ങുന്ന കുറേ സിനിമകളിൽ, ഇപ്പോൾ ഫാലിമി പോലുള്ള സിനിമ ഞാൻ ഇന്ന് കണ്ട അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇതില്ല ഒക്കെ സോങ് എഴുതുന്ന മൂസിൻ പരാരിയാണ്.
മലയാള ഡയറക്ടർ അല്ലേ,
അയാൾ ഡയറക്ടർ, അയാൾ ഒരു മൾട്ടി ടാലന്റഡ് ഗൈ, ലൈക്ക് ഐ എം എ ഗ്രേറ്റ് ഫാൻ.
അയാളതല്ല മറ്റേ ആ കഠിന പാട്ട് മൂപ്പര് എഴുതിയതാ
കഠിനകടം ആയിരിക്കും, മൂരി എന്നാണ്. അത് അത് തന്നെ പുള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പുള്ളി പടങ്ങളുടെ, പുള്ളി വരി എഴുതിയ സിനിമകളുടെ എല്ലാത്തിന്റെയും ടൈറ്റിൽ കാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആൻഡ് ഈവൻ ഹിസ് ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ MU ആർ ഐ, സോ മൂരി, സോ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. അത് ലൈക്ക് എന്താ പറയാ, മൂരി ഇത് കേൾക്കുന്നവർക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ മൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടനല്ലേ മൂരി എന്ന് പറയുന്നത്, നാട്ടില് പോത്തും കുട്ടനാണ് പറയുന്നത്. ആ ലൈക്ക് പീപ്പിൾ ഷുഡ് നോ, ആൻഡ് അതെനിക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. നമ്മളെ നിങ്ങളുടെ പേജിന്റെ പേര് വല്ല ഇറച്ചി എന്ന് പറയുന്ന ഒരു
ചില ആൾക്കാർ ഇതൊന്ന് പിന്നെ ഇതാക്കി കൊടുക്കണം, ക്ലിയർ ചെയ്ത് കൊടുക്കണം. ഇറച്ചി എന്നുള്ള ചില ആൾക്കാർ ഇപ്പോഴത്തെ
പുറത്തുനിന്നൊരു
പോഡ്കാസ്റ്റിന്റെ പൈസ. അപ്പൊ ഞാൻ പറഞ്ഞ അത് ഇങ്ങനെയാണ് സംഭവം, ഈ സീന്റെ അപ്പുറത്ത് ഐ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയനിലെ ചീന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇംഗ്ലീഷിൽ ഇറച്ചി നേടുന്നത്.
ഞാനിപ്പോഴും നിങ്ങളുടെ പേജിൽ നമ്മളെ ഇതിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഫൈസൽ പറഞ്ഞതിലൊരു മെമ്പർ ആണ്. എന്നാ പോലും ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ട് യൂട്യൂബിൽ പോയി ഞാൻ സെർച്ച് ചെയ്തപ്പോ ഓട്ടോ കറക്റ്റ് പോയിട്ട് ഈ എറിക്കുന്നാണ് വന്നത്. ഞാൻ കള്ളം പറയല്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്റെ അത് ഇപ്പോഴും ഞാനിപ്പോഴും ഇറച്ചി കറക്റ്റ് ചെയ്തില്ല, ഞാൻ എറിക്കും. അത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് വരുന്ന ഇറച്ചി പോഡ്കാസ്റ്റിന്റെ വീഡിയോ. അപ്പോൾ സോ ബേസിക്കലി ഇറച്ചി എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ പറയാം. ലൈക്ക് എന്താ പറയാ, ഞങ്ങളെ നാട്ടിലൊക്കെ പറയും പൊറോട്ട ഇറച്ചി എന്ന് പറയത്തില്ല, പത്തിരി ഇറച്ചി എന്ന്
പറയുന്നത്. എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർക്ക് ഈ ഇറച്ചി കൂടുതലും നമ്മളെ നാട്ടിലെ ഇറച്ചി ബീഫിനാണ് പറയുക ആൾക്കാർ, ഇറച്ചി എന്നാ പറയാ മലബാറില്. അപ്പോ എനിക്ക് തോന്നുന്നു കൊറേ ആൾക്കാർക്ക് അതൊരു പൊളിറ്റിക്കലായിട്ട് എടുത്തു
അങ്ങനൊരു
അങ്ങനൊരു രീതിയിലല്ല. ഞാനും നിഷിനും ഈ പേരിട്ടപ്പോ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ആലോചിക്കരുത്, നിഷിന് എന്താ പേരിടപ്പോ ഈ റൂമിൽ ഇരുന്നിട്ട് തന്നെ അപ്പൊ നിശ്ചയം പറഞ്ഞു നമുക്ക് ഇപ്പോ കരിക്ക് എന്നിട്ടുള്ള പോലെ ഒരു ഒരു ഒറ്റ വേർഡ് വേണം, നമ്മളെ മലബാർ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് വേണം. അങ്ങനെ പെട്ടെന്ന് വന്ന ഇറച്ചി. പിന്നെ ഞങ്ങള് ആലോചിച്ച് ഒരു പച്ച ലോകട്ടു, അപ്പൊ പറഞ്ഞു പച്ച. ഞങ്ങൾ ഇട്ട ശേഷം മനസ്സിലായത് പച്ചിറച്ചി തിന്നലാവും.
അത് ഞാനിപ്പം പല കമന്റ്സിലും നിങ്ങളെ തന്നെ പല കമന്റ്സിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ നമ്മളെന്ന് പറയാലോ, കുഴപ്പമില്ലല്ലോ. നമ്മളെ ഇതിനകത്ത് പല കമന്റ്സിലും പറയുന്നത് കേണ്ട് ഇറച്ചി ഇറച്ചി എന്ന് ഈ ഇറച്ചി പോഡ്കാസ്റ്റിന്റെ കമന്റ്സിന്റെ ഇടയിൽ വന്നിട്ട് ഈ അഗൈൻ ഭാഷയുടെ കാര്യം പറഞ്ഞില്ലേ, അത് അത് ഏറ്റവും കൂടുതലും ഈ ഭാഷയുടെ പ്രശ്നം അനുഭവിക്കുന്നത് കാസർഗോഡ് ജില്ലക്കാരാണ്. കാസർഗോഡ് ഞാൻ ഇതിപ്പം എന്റെ സ്ഥിരം ഇത് ഫോളോ ചെയ്യുന്ന എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ അമ്മാരെ സ്ഥിരം കളിയാക്കാറുണ്ട്, ഞാനും കളിയാക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ, അവര് ഈ പറയുന്ന സപ്തഭാഷ സംഗമഭൂമി എന്നാണ് ശരിക്കും പറഞ്ഞ കാസർഗോഡിനെ അറിയപ്പെടുന്നത്. ഏഴ് ഭാഷ എന്തോ അപ്പം എന്നാലും അവരുടെ ഭാഷേനെ അപ്പൊ പക്ഷെ അത് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. നിങ്ങൾ കൊടുവായി, നിങ്ങൾ എന്ത് ഈ രീതിയിൽ അവർ. അപ്പം ഈ ഓരോ ജില്ലയിലും നമ്മുടെ ആ ഓരോ ആക്സൻസ് ഉള്ളത് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ള ജില്ലക്കാരൻ മലപ്പുറംകാരാ കേട്ടോ. ഏറ്റവും പോസിറ്റീവ് അതിന് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച അല്ല ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരാളാണ് മുസിൻ പെരാരി. ഇപ്പൊ ഡബ്സിന്റെ പാട്ടിന്റെ വരികൾ തന്നെ ഷുഗ് അതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ആർക്കും അറിഞ്ഞോണെങ്കിൽ
ഇതൊരു ട്രെൻഡായി വരുന്നുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പൊ ബേബി ജി എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഒക്കെ അല്ലേ, ആ പുള്ളിക്കാരനൊക്കെ ഈ ഒരു പിന്നെ ട്രെൻഡ് അങ്ങോട്ട് കൊണ്ട് തെക്കിലോട്ട് കൊണ്ടുപോകണ്ടോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്.
അല്ല അവിടെയൊക്കെ പണ്ട് എനിക്കൊന്ന് ട്രിവാൻഡ്രത്തൊക്കെ പണ്ട് ആ ഒരു അവരുടെ ഒരു ആക്സെന്റ് വെച്ചിട്ട് ട്രിവാൻഡ്രം ആക്സെന്റ് ഒക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ മലപ്പുറത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വികലമായിട്ടാണ് പോർട്രേ ചെയ്തിരുന്നത് ഭാഷ.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ മുമ്പുള്ള കാരണവന്മാരൊക്കെ തെക്കിലുള്ളവരൊക്കെ എങ്ങനെ പറയാം മലപ്പുറത്തിനെ കുറിച്ചിട്ട്? പൊതുവെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ്.
അല്ല അതിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കഴിഞ്ഞതിലാ പറഞ്ഞു ഈ നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആദ്യത്തെതൊക്കെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഈ ട്രാവലിംഗിന്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും പലതും ലേറ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിന്റെ ഒരു ഡിഫറൻസ് ഉള്ളു. പക്ഷെ വളരെ ഇത് അഡ്വാൻസ് ആയിട്ട് വന്ന പിന്നെ ഈ പണ്ട് ഇപ്പൊ തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണല്ലോ നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ തൊഴിലില്ലായ്മ. അപ്പൊ ആദ്യമേ ഈ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തത കൊണ്ട് തന്നെ എവിടെയാണോ വിദ്യാഭ്യാസം കമ്പാരിറ്റീവ്ലി അന്ന് കുറവുള്ളത് ഇവർ എന്താ ചെയ്യാ, അപ്പൊ ആയിട്ടും ഏർണിങ്സ് ഉള്ളടത്ത് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വടക്കും മലബാറിലുള്ളവരാണ് കൂടുതൽ ആദ്യമേ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക്
ഞങ്ങളൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് മൊത്തം തെക്കുന്ന
അതെ അവർക്കൊന്നും ഈ അവരൊക്കെ വന്നിട്ട് പഠിപ്പിക്കുന്നു പോകുന്നു അവർക്കൊന്നും അന്നത്തെ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് പഠിപ്പിക്കാൻ വരുന്നവർക്കോ അല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് വരുന്നവർക്കോ ഒക്കെ വേറൊരു കാഴ്ചപ്പാടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനല്ല അവർ ഈ പറയുന്ന കണക്ക് മതവും ഭാഷയൊക്കെ ആയിരിക്കും നോക്കുന്നത്. പണ്ടത്തുള്ളവർക്ക് അങ്ങനെ എനിക്കൊന്ന് പണ്ടായിരുന്നു കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. പണ്ട് അങ്ങനെ പ്രശ്നമുള്ളവർ ആ സൈഡിലോട്ട് പോകത്തില്ലായിരുന്നു. അവർക്ക് അവരുടെ വിശ്വാസത്തിന് പൊക്കോട്ടെ അവരുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ തീരുമാനിക്കും. പിൽക്കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവർക്കും വിമർശനം ചെയ്യാം എല്ലാവർക്കും അഭിപ്രായം പറയാമെന്നത് വന്നപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞാൽ കാണാം. ഈ പണ്ടത്തെ ഈ കാരണവന്മാരുടെ എക്സാമ്പിൾസ് പറയാനേ ഭയങ്കര വീക്ക് ഓഫ് ആയിരുന്നു അല്ലേ, ഭയങ്കര വികലമായിട്ടാണ് ഈ ഭാഷേനെ തന്നെ ഇത് ചെയ്തിരുന്നത്. ഒരു മലപ്പുറംകാരൻ ഹാജി എന്ന് പറയുമ്പോൾ കാണിക്കുന്നത്
മുപ്പരി
അങ്ങനത്തെ ക്യാരക്ടർ മാത്രമേ കാണിക്കുള്ളൂ ആ സിനിമയിലൊക്കെ.
ഒരു മലപ്പുറം ഹാജി മഹാനായ ജോജി അങ്ങനെ ഒരു അതിൽ നല്ല രീതിയിലാട്ടോ മധു മലപ്പുറം ഹാജി
നല്ലൊരു സിനിമ സിനിമയിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഇന്ന് ആലോചിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ ഡ്രൈവ് ചെയ്യുന്ന തന്നെ മലപ്പുറം ഈ ഐ മീൻ മലപ്പുറവും മലപ്പുറം ഉണ്ട്
മലപ്പുറം കീരിക്കാടൻ ജോസ് ഒരു മലപ്പുറം സിനിമയിൽ മമ്മൂക്കോന്റെയും വന്റെയും ഒരു മഞ്ചേരി എന്തോരായിട്ട് അതിലാണ് ശരിക്കും ഒരു മലപ്പുറക്കാരൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പറഞ്ഞ ക്യാരക്ടർ മമ്മൂക്കോയും ജഗദീഷ് അയാളെ വലങ്കൈ ഇടങ്കൈ
ആയിട്ട്
അങ്ങനെ മലപ്പുറത്തുനിന്ന് ഈ ഒരു ചങ്ങായി വരും കീരിക്കാടൻ ജോസ്. അതില് വലിയൊരു ഓള് ബെൽറ്റൊക്കെ കെട്ടിയിട്ട് ഈ പണ്ട് ചേട്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടത്തെ കാരണവന്മാർ മലപ്പുറത്തൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അനുവദിച്ചിരുന്നില്ല ആൾക്കാരെ എന്താ വെച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരോടുള്ള ദേഷ്യം കൊണ്ട് കുറേ 100 വർഷം മുമ്പിട്ടോ നമ്മളവിടെ ഭരിച്ച് നമ്മളവിടെ ഇടങ്ങറാക്കി പോയ ആൾക്കാരെ ഭാഷ എന്തിനു നമ്മൾ പഠിക്കണം അതുകൊണ്ട് കുറേ ബാക്കൊക്കെ നിന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ മലയാളികൾ എതിർത്തവരുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട്. അപ്പൊ ഇപ്പൊ ആ ഒരു മൈൻഡ്സെറ്റ് ഒക്കെ മാറി. ഇപ്പൊ
അങ്ങനെ എന്നാലും ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ളവർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളാള് ഞാൻ എന്തിനു ചൈനയെന്നുള്ള സാധനം മേടിക്കണം, അവന്റെ അവന്റെ ഇരിക്കുന്ന ഐഫോൺ ചൈനയിലുണ്ട്, ചൈനയിൽ അടിച്ചു വന്ന സാധനമായിരിക്കും അവന്റെ കയ്യിൽ ഇരിക്കുന്നത്. അവൻ ചോദിക്കും നിന്റെ ഇരിക്കുന്ന ഐഫോൺ അത് യു എസിൽ ഉണ്ടാക്കി, ആര് പറഞ്ഞു പുറകെ നോക്ക്. അപ്പൊ പറഞ്ഞ സംഭവം ഡിസൈൻ ഇൻ യു എസ് മേഡ് ഇൻ ചൈന, എന്നിട്ട് ഇവിടെ നിന്ന് ചൈനയെ കുറ്റം പറയും. കാര്യം എന്താ, ലൈക്ക് മോദിജി മേക്ക് ഇൻ ഇന്ത്യ ഇവിടെ ഐഫോൺ ഉണ്ടാക്കുമെന്നൊക്കെ വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു സംഘി അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സംഭവിച്ചിരിക്കുക, അവന് ചൈനയെ ഭയങ്കര ദേഷ്യമാണ്, പക്ഷെ അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ചൈനയിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ഈ പറയുന്ന അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഗ്രാജുവലി ഇതങ്ങ് പോകും. ഇപ്പൊ ബ്രിട്ടീഷുകാർ വരിച്ചോന്നും പറഞ്ഞ് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ മൊത്തം എല്ലാവരും ഇംഗ്ലീഷ്
പഠിക്കും. എനിക്ക് ആൾക്കാർ അന്ന് യു കെയിലോട്ടും യു എസിലോട്ടും പോവാതിരുന്നുകൊണ്ട് ഇരിക്കാനൊരു റീസൺ അതായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മള് യു എസും യു കെയും കൂടുതൽ പോയി തുടങ്ങിയത് കുറച്ചായിട്ടുള്ളല്ലോ മലബാറിന്. അതെ അതെ, ഇതേപോലെ ഇപ്പൊ കുറെ ആൾക്കാർ അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യ വേറൊരു രാജ്യമാക്കി മാറ്റണം എന്നുണ്ട്.
അത് ഞാൻ പണ്ട് സിനിമയിൽ കണ്ടു, ഈ സൗത്ത് ഇന്ത്യൻസിന് മൊത്തത്തിൽ മദ്രാസീസ് നോർത്ത് അല്ലേ, മദ്രാസീസ് ആ ടു സ്റ്റേറ്റ്സോ പടത്തിലൊക്കെ അവര്
പറയുന്നുണ്ട്. ഈ പറഞ്ഞ കണക്ക് ഈ സൗത്ത് ഇന്ത്യൻസിനെ ഇതാവണോ എന്ന് പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലുണ്ടായിരുന്നല്ലോ, നമ്മുടെ നാട്ടില് മലബാർ മാത്രം ഒരു സംസ്ഥാനമാക്കി മാറ്റണമെന്നും പറഞ്ഞിട്ട്
അങ്ങനെ ഉണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഓ അങ്ങനെ ഉണ്ടായിരുന്നു, മലബാർ ഒരു സംസ്ഥാനമാക്കി മാറ്റണമെന്നും പറഞ്ഞിട്ട് ഇത് വളർന്നിട്ടുണ്ട്. അത് ഞാന് അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പം
തിരുവിതാംകൂർ മാറ്റണം,
തിരുവിതാംകൂർ അല്ല കോഴിക്കോട് എന്ന് കഴിഞ്ഞാലേ, കോഴിക്കോട് ഒരു വടകരക്കാരി കേൾക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് എന്റെ ഫ്രണ്ട് ഞങ്ങളിങ്ങനെ കോൺവെർസേഷനിൽ പറഞ്ഞിട്ട് തരാം, നമ്മൾ വടകര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയാക്കി മാറ്റണം,
കോഴിക്കോട് വടകര.
ആ കോഴിക്കോട് വടകര എന്റെ ഞാൻ ഒരു കൊല്ലം കാരണം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വടകരക്കാർ പൊളിയാണ് കേട്ടോ, അതുകൊണ്ട് പറയാണ് വടകര വടകരക്കൊക്കെ
പറയാം.
ഇങ്ങനെ ഇൻസൈഡ് ടോക്സ് ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് തന്നെ അപ്പുറത്ത് പോയി തോന്നും, ആ ഇനി ഞങ്ങോട്ട് മാറിക്കോ, ഞങ്ങള് വേറൊരു ടീം, ഇനി ഒരു ടീം, ഞാൻ വേറൊരു ടീം, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ഈ നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പൊളിറ്റിക്സ് അഗൈൻ, നമ്മൾ ഈ പറയുന്ന കണക്ക് ഇപ്പം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ ഇവിടെ അധികം അങ്ങോട്ട് ഉൾക്കൊള്ളാത്തത്, പിന്നെ നമ്മുടെ ഫുഡിങ് ഹാബിറ്റ്സ്, നമ്മുടെ ക്ലൈമറ്റ്. കഴിഞ്ഞ ദിവസം ഒരുന്ന ഷെയർ ചെയ്തിട്ട് പറഞ്ഞതാണ്, എന്താ പറയുന്ന സൗത്തിലുള്ളവരെല്ലാം കറുത്തിട്ടാണ്, കാരണം അവരെല്ലാം കടൽ തീരത്താണ് അധികം കൂടുതൽ, അതുകൊണ്ടാണ് സൗത്തിലുള്ളവർ. അപ്പം അതിന് കുറേ കമൻസ് വരുന്നുണ്ട്, നോർത്തിലുള്ളവരെല്ലാം പിന്നെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് വരുന്നുണ്ട്. ഈ ഇതിൻ്റെ പ്രശ്നം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്, ഹിന്ദി ഇമ്പോസിഷൻ. അത് അതിനെപ്പറ്റി നിങ്ങൾ ന്യൂസ് കാണുന്നില്ലേ, അതായത് കർണാടകത്തിൽ ബോർഡ്സിൽ നിന്നൊക്കെ ഇത്ര ഇംഗ്ലീഷ് എടുത്ത് മാറ്റിയിട്ട് കർണാടകം ഇത്ര പെർസെന്റ് കാണിക്കണം എന്നുണ്ട്, പണ്ട് തൊട്ടേ ഉണ്ട്.
പ്രോ മാർക്കറ്റിലെല്ലാം
അത് പ്രോ കന്നഡികാസ് ആണ് ശരിക്കും ചെയ്യുന്നത്. കന്നഡികാസ് ദാറ്റ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അത് കന്നഡക്കാർ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനമില്ല. അതിനകത്ത് പോയിട്ട് ഒരു ബി ജെ പി കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ, അവിടുത്തെ ഏറ്റവും പ്രബലരായ മറ്റൊരു പാർട്ടിയാണ് ഗൗഡയുടെയൊക്കെ ജെ ഡി എസ് എന്ന് പറയുന്ന പാർട്ടി, അവരോ പോയിട്ട് ഇതിനെ എതിർക്കത്തില്ല, അവർ പറയത്തില്ല ഏ എന്തിനാ നീ ആ ബോർഡ് തകർത്തെന്ന് ചോദിക്കത്തില്ല. കാര്യം എന്താ, അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് എല്ലാവരും ഇവരും ഈ എല്ലാ പാർട്ടിക്കാരും ഇതിൽ ഒന്നാണ്. കന്നഡ ഞങ്ങൾ അൾട്ടിമേറ്റ്ലി ഞങ്ങൾ ഫസ്റ്റ് തിങ് ഞങ്ങൾ കന്നഡികസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യ, ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കണം ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹമുള്ള ജില്ലക്കാര സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കന്നഡക്കാരാന്ന് പറയും. അവർക്ക് ഭയങ്കര സ്പിരിറ്റാണ്, അതിനകത്ത് അവർ സംഘീനോ കോൺഗ്രസ്സുകാരനോ ഒന്നുമില്ല. അവർ ഭയങ്കര ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, റിപ്പബ്ലിക് ഡേ ആയാലും ഇൻഡിപെൻഡൻസ് ഡേ ആയാലും ബാക്കിയുള്ള പല ഓസ്പീഷ്യസ് ഒക്കേഷൻസിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പട്ടാളക്കാർ മരിക്കുമ്പോഴത്തൊക്കെ ആയാലും അങ്ങനത്തെ ഉള്ള ഒക്കേഷൻസ് ഉണ്ടല്ലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇവർ ഭയങ്കര രാജ്യസ്നേഹമുള്ള ആൾക്കാരാണ്. അതിപ്പം എല്ലാ മതക്കാരായാലും ഏത് പാർട്ടിക്കാരായാലും അതുപോലെ തന്നെ. സെക്കൻഡ്ലി ഇവർ ഭയങ്കര ഇവരുടെ ഭാഷയോട്, ഇവരുടെ കർണാടക മണ്ണ്, കന്നഡ മണ്ണ്, കന്നഡ ഭാഷ, കാവേരി നീര്, ഇത് ഇവർക്ക് ഭയങ്കര സ്പിരിറ്റാണ്. അതിനകത്തൊന്നും നോക്കി അവിടെ പൊളിറ്റിക്സ് ഇല്ല,
പക്ഷെ നമ്മുടെ നാട്ടിൽ ആ സംഭവം വന്നു കഴിഞ്ഞാൽ പറയും എന്തിനാ അടിച്ചേൽപ്പിക്കുന്ന ഭാഷ എന്തിനാ ഇമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരിക്കലും ഈ ഹിന്ദി കൊണ്ടൊന്നും ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവര് പറയുന്നത് ഹിന്ദി ഹിന്ദി ബാത് കറോ, നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. സൗത്ത് ഇന്ത്യൻസിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. പിന്നെ മലയാളീസിനെ കുറേ ഉണ്ട് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല, ബീഫ് കഴിക്കും നിങ്ങൾ, അങ്ങനെയാണ് നിങ്ങൾ മൊത്തം കൺവേർട്ടഡ് ബാഗ്സ് ആണ്.
ഓ
പിന്നെ ക്രിസ്ത്യൻസിനെയാണ് വിളിക്കുന്നത് കൺവേർട്ടഡ് റൈസ് ബാഗ്സ്. മുസ്ലിംസിന് കൺവേർട്ടഡ്, പക്ഷേ ഈ റൈസ് ബാഗ്സ് എന്ന് റൈസ് ബാഗ് കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ ടേമിന്റെ യൂസേജ് എന്താന്ന് എനിക്ക് കുറേയൊന്നും നോക്കിയില്ല, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് കമന്റ്സിലൊക്കെ വന്നിട്ട് എന്താ പറയുന്ന ആൾക്കാർ ആ രീതിയിലാണ് കമന്റ് ചെയ്യുന്നത്. നമ്മൾ മൊത്തം ഇവിടെ ഉള്ളവർ ഫുള്ള് കൺവേർട്ടഡ് ആണ്. പിന്നെ തക്കു പറഞ്ഞ നേരത്തെ കണക്കിന്റെ ആരും പറഞ്ഞില്ല. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവര് ഇത്ര ഹിന്ദുവിന് ഇത്ര ക്രിസ്ത്യൻ മുസ്ലിംസ് ആണ് ഇവിടെ എന്നുള്ള രീതിയിലാണ് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഭയങ്കര ഹെയ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യും. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഒരു പ്രശ്നമില്ല. ലൈക്ക് എന്താ പറയുക, ഈ പൊളിറ്റിക്കലി ആയാലും നേരത്തെ നാരങ്ങാവളം കൊടുത്ത കേസ് പറഞ്ഞപ്പോഴത്തേക്കായാലും ശബരിമല വിഷയം വന്നപ്പോഴത്തേക്ക് നാരങ്ങാവളം കൊടുത്തെന്നും പറഞ്ഞ് അവിടുത്തെ മുസ്ലിംസിനെ ഫുള്ള് ടാർഗറ്റ് ചെയ്തിട്ട് ഇത് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ.
പ്രശ്നങ്ങൾ ഉള്ളിലുള്ള ആളുകൾ പുറത്തേക്ക് എടുത്ത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കന്നഡ ഇമ്പോസ് ചെയ്യാനും എല്ലാവരും ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞ പോലെ ആണത്. എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും ഉള്ളിലുള്ള വിഷം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആളുകളുടെ അടുത്തുള്ള റിയാക്ഷൻ പേടിച്ചിട്ട് നമ്മൾ ആ പടത്തിൽ കണ്ടില്ലേ, തട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ സേഫ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊക്കെ ഒരു അടി ഒറിജിനലി നടന്നു കഴിഞ്ഞാൽ ആ അടി നടന്നത് ഈ പടത്തിലെ ഇവര് തട്ടടാതെ മാർക്കറ്റിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ പിടിച്ചു വലിച്ച് കീറിയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവരുടെ അടുത്ത് പറയാണ് നിങ്ങൾ തട്ടമിടാതെ പോയതുകൊണ്ടാണ്, തട്ടമിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടന്നവരാ നടന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നാട്ടില്.
അതെ,
ഇതാണ് കേരളത്തിലത്തെ ഓരോ രംഗം പറഞ്ഞിട്ട് കാണിക്കുകയാണ്, ഇതാണ് കേരളം എന്ന് പറഞ്ഞിട്ട്
അടിയിട്ടിട്ട് എല്ലുകട്ട്
എന്നിട്ട് വന്നിട്ട് പുറത്തോണ്ട് മറക്കണ സീനോ
അതൊക്കെ കണ്ടപ്പോ എനിക്ക്
തോന്നിയിട്ടുള്ള കാര്യം കഴിഞ്ഞാല് കേരളത്തിലെ പെമ്പിള്ളേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഉപയോഗിച്ചിട്ട്. എനിക്ക് വ്യക്തിപരമായി ആസ് ലൈക്ക് എന്താ പറയാ, എനിക്ക് എന്താ പറയാ, അത് ഈ പ്രായം കഴിയുമോറും അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴും പ്രായമുള്ള ഉപ്പമാരും അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഇത് ചെയ്യണം. പക്ഷെ എന്നാൽ അതുപോലും ചെയ്യാത്ത പെൺകുട്ടികൾ നമ്മളെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അത് ഈ പറഞ്ഞ കണക്ക് കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ ഫുള്ള് മറത്തിട്ടൊക്കെ നടക്കുന്നത്, കണ്ണു മാത്രം കാണിച്ചിട്ടൊക്കെ നടക്കുന്നത്. നമ്മളെ അല്ലൊന്നും കാണാനേ പറ്റില്ല. ഇപ്പൊ
ഞാൻ കഴിഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹലാല് ബാൻ ചെയ്തില്ല നമ്മളെ കുറെ സ്റ്റേറ്റ്സിൽ, ഇന്ത്യയിലെ
അതിനെ
പറ്റി
അഗൈൻ ഇതാണ് നമ്മൾ ഈ സാധനമൊക്കെ നമ്മള് സംസാരിക്കാൻ, എനിക്ക് ഇതൊക്കെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വ്യക്തിയായാലും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. അതായത് ഇപ്പം ഓരോരുത്തരുടെ വളർന്നു വന്ന മതവിശ്വാസമാണ് ഈ എന്താ പറയുക, എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണം എന്നുള്ളത് ഓരോരുത്തൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പം ഹലാലായത് മാത്രമേ കഴിക്കൂ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൻ പഠിച്ച സാധനം അതാണ്, അവ അതിൽ വിശ്വസിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബിലീഫ്. ഇതിനകത്ത് എതിർത്ത് പറയാൻ പറ്റുന്നത് ഈ പറയുന്നുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കാണ് അപ്പം സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, ഹലാലും ഇല്ലാത്തതുകൊണ്ട് അത്രയും നാളത് വിശ്വസിച്ച ആൾക്കാർ എന്ത് ചെയ്യും, അവരവിടുന്ന് അവരവിടുന്ന് പോകാൻ ശ്രമിക്കും, അവരവിടുന്ന് ഇല്ല. അതാണ് ഇവരുടെ ഉദ്ദേശം.
ഞാനൊരു കാര്യം പറയാം, ഞാൻ മനസ്സിലാക്കി എന്താ അറിയോ, ഇത് ശരിക്കൊരു ഡീമോണിറ്റൈസേഷൻ ഒക്കെ പറഞ്ഞ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആണല്ലോ. അതുപോലെ ബിസിനസ് സ്ട്രാറ്റജിയാണ് ഹലാൽ. കാരണം ഞാൻ മനസ്സിലാക്കുന്നോ, ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹലാല് മീറ്റ് സപ്ലൈ ചെയ്യുന്നത് ബ്രസീലാണ്. ബ്രസീലിൽ എത്രയോ കുറഞ്ഞ മുസ്ലിംസ് ഉള്ളൂ, മുസ്ലിംസ് ഇല്ലാന്ന് തന്നെ പറയാം, അത്രയും നിയർലി അത്ര എന്ത് പെർസെൻറ്റേജ് ഉള്ളൂ. സെക്കൻഡ് വേൾഡിലെ ലാർജസ്റ്റ് ഹലാല് മീറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. സെക്കൻഡ്
അത് യു പി എന്നാണ്,
യു പി എന്നാണ്, ആ കൺട്രി ഇന്ത്യയാണ്
എക്സ്പോർട്ട് ചെയ്യേണ്ടതല്ലേ,
എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയാണ്. അപ്പോ
ഇന്ത്യയിലാണ്
ഇവിടെ ഹലാലി നിരോധിക്കുമ്പോൾ ഒരുപാട് കമ്പനീസ് ഇതെന്തായും ഇമ്പാക്ട് ആവും, അവരുടെ കച്ചവടം കുറയും, അവർക്ക് കൂട്ടേണ്ടി വരും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നടത്തുന്ന ആരാന്ന് പറയാം, എൻ്റെ അടുത്ത് പുള്ളിയുടെ പേരുണ്ട്, ഞാൻ എസ്റ്റി പോഡ്കാസ്റ്റ് പറഞ്ഞു
നോക്കിയിട്ടുണ്ടായിരുന്നു.
ഈ സംഗീത് സോം എന്ന് പറയുന്ന ഫോർമർ മെമ്പർ ഓഫ് ഉത്തർപ്രദേശ് അസംബ്ലി, ബി ജെ പിയുടെ ആക്റ്റീവ് ലീഡറാണ്.
ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കേ,
പുള്ളിയുടെ കമ്പനിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹലാല് ബീഫ് പുറത്തേക്ക്
എക്സ്പോർട്ട് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ
മനസ്സിലാക്കുന്ന
അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ബേസിക്കലി ഇവർക്ക് ഇതിന് മണി ഉണ്ടാക്കണം. ഗവൺമെന്റ് പല ബിസിനസ് ആൾക്കാരും സഹായിക്കുന്നുണ്ട് കേന്ദ്ര
ഗവൺമെന്റ്
സിസ്റ്റം പോലെ. അപ്പൊ ഹലാല് നിരോധിക്കുമ്പോ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകൾ തകരും. അപ്പോ ഇവർക്ക് അത് നല്ലൊരു ന്യൂട്രീഷൻ ആണ്, അതായത് ഇവർക്ക് ഗ്രോ ചെയ്യാനും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടി.
അപ്പൊ അതായത് ഞാനേ ഈ നമ്മളെ ഏറ്റവും കൂടുതലും പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതലും പാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ നമ്മളെ നല്ലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാല് കറവ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെ വയസ്സായി കഴിഞ്ഞാൽ ഇതിന് ഇറച്ചിക്കാരൻ്റെ കൊടുക്കലാണ് പതിവ്. ഐ സ്റ്റിൽ ഹാവ് ഡൗട്ട്. എനിക്ക് എന്തെങ്കിലും സോഴ്സ് ഇത് കാണുന്നവർക്കോ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഗുജറാത്തിൽ കറവ് പറ്റുന്ന പശുക്കൾ എന്താണ് ചെയ്യുന്നത്?
ഇവര് വാങ്ങണ് പല പശു എന്താ പറയുക, അവർക്ക് അവിടുന്ന് സ്ലോട്ടർ ഇതിനെ അറുത്തിട്ട് മീറ്റ് ആക്കാൻ പറ്റില്ല. അവരെന്താ ചെയ്യാന്നറിയോ, ആ പശുവിനെ അങ്ങനെ തന്നെ
പശുവായിട്ട്
വേറെ കമ്പനിക്ക് വെക്കും, എന്നിട്ട് ആ പശുവായിട്ട് വേറെ കൺട്രിക്ക് കൊണ്ടുപോകും, എന്നിട്ട് അവിടുന്ന് ഒരു കശാപ്പാക്കും.
ഇന്ത്യയിൽ പശുവായിട്ട്
പ്രോഡക്റ്റ് എന്തായിരിക്കും?
വേറെ കൺട്രിക്ക് ബീഫ് ഇവര് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. പക്ഷെ അത് ലൈവ് ആയിട്ടുള്ള ലൈഫ് ഉള്ള പശുവിനെ കൊണ്ടുപോയിട്ടാണ് അവര് വേറെ കൺട്രീസ് ആണ് കൊടുക്കുന്നവർക്ക് അറിയാതെ സ്ലോട്ടറിനെ കൊണ്ടുവന്നത്.
ആ അതെ, ഈ പറയുന്ന അത് വയസ്സായി, അതായത് ഇവന്മാരുടെ ഒക്കെ കൺസെപ്റ്റ് പ്രകാരം ഇപ്പം അമ്മ വയസ്സായി കഴിഞ്ഞാല് ഇവിടെ വെച്ച് കൊല്ലുന്നതിന് കുഴപ്പമില്ല, വേറെ നാട്ടിൽ
കൊണ്ടുപോകാം. ഇതിൽ വേറൊരു കാര്യം എന്താ അറിയോ, ഇപ്പോ ഞങ്ങളൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഈ ജൂയിഷേരെ ബിസിനസ് സിസ്റ്റം എങ്ങനെയുണ്ട് എന്നുള്ള ഒരു. അപ്പൊ ഫ്രാജ് എന്ന് പറഞ്ഞ അവർക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു. അതായത് നമ്മളിവിടെ പോളണ്ടിൽ വന്നിട്ട് നമ്മൾ മലയാളീസ് അങ്ങനെ ഈ ചതർ സഹായിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ കുറേ ആൾക്കാർ അതിൻ്റെ കണ്ടക്സ്റ്റ് മാറ്റിയെടുത്തു, നിങ്ങൾ മുസ്ലിംസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഹലാല് മാത്രമേ മേടിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ
ഹലാല് മാത്രം മേടിക്കുന്നു,
മുസ്ലിംസിന് ബിസിനസ് കെയിൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് കെയിന് മാത്രം ഉദ്ദേശിച്ച് നടക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഹലാൽ ബിസിനസ് ആയിരുന്നു. പക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് അതല്ല, പണി മദ്യമാണ്. അങ്ങനെ അതെ,
അതെ, ഈ ഹലാലിലൂടെ അങ്ങനെ മുസ്ലിംസിന് നല്ലൊരു ബൂസ്റ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ നിന്ന് മുസ്ലിംസിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നല്ലൊരു മാർക്കറ്റ് ആയനെ. പക്ഷെ അല്ല, അതാണ് പറയണേ.
അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക് ഇപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻസിന്റെ കാര്യവും എല്ലാം പറഞ്ഞല്ലോ, അതെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മളെ എമ്മാരെല്ലാം വന്ന് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ പോർക്ക് കിട്ടുമെന്ന്. ഈ പറയുന്ന പോർക്ക് കിട്ടുമെന്ന് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരു സെലിബ്രിറ്റി റിവ്യൂവേഴ്സും ഒരു പോഡ്കാസ്റ്റ് നിന്ന് റീൽസ് ചെയ്യുന്നവരായാലും ടിക്ടോക്ക് ചെയ്യുന്നവരാരും ഇവരാരും ചെയ്തിട്ടുള്ളത് കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലബാർ സൈഡിലായാലും കേരളത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ഒരു ഒട്ടുമിക്ക ഷാപ്പുകളിൽ പോയി കഴിഞ്ഞാലും
പോർക്ക് കിട്ടും.
പോർക്ക് കിട്ടും, അത് നല്ല ഈ കോഴിക്കോടൊക്കെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പോർക്ക് കിട്ടും. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഇവരാരും ചെയ്യത്തില്ല, ഇവർക്ക് എന്താണെന്ന് അറിയത്തില്ല. അവർക്കും ഈ ലൈക്ക് ഇസ്ലാമോ ഫോബിയ എന്തോ ഇതാണെന്ന്, നമ്മളെ നല്ല മുസ്ലിംസ് ഇത് കഴിക്കുന്നില്ല. ഞാൻ എന്താ പറയുന്ന പോർക്ക് കഴിക്കണം, പക്ഷെ എനിക്ക് ആ മീറ്റ് മറ്റേ എനിക്ക് ബീഫിനോടാണ് അതുകൊണ്ട് ഞാൻ കഴിക്കാത്ത. പക്ഷേ
ഈ
സാധനം കിട്ടുന്നുണ്ട്,
ഈ
സെലിബ്രിറ്റി
റിവ്യൂവേഴ്സ്
ചെയ്യുന്നവര് ഒരു 10 ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഇത് ചെയ്യാത്തതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞ തീവ്രമായ ഇസ്ലാമിക ചിന്താഗതിയുള്ള ആൾക്കാരെ ഇവന്മാരുടെ കമന്റ് ബോക്സിൽ പൊങ്കാലയായിരിക്കും.
ഞാനിപ്പോ ഇവിടെ ഫസ്റ്റ് വന്നാ എന്റെ റൂംമേറ്റ് സബാസ്റ്റ്യൻ ചേട്ടനായിരുന്നു. സബാസ്റ്റ്യൻ ചേട്ടൻ എന്നും വന്നാണ്ട് പോർക്ക് അധിക ദിവസം കഴിക്കും. ഞങ്ങൾ രണ്ടാളും ഒരു ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്തിരുന്നേ. ഞാൻ പുള്ളിക്കാരൻ കുക്ക് ചെയ്യും, ആ പുള്ളിക്കാരൻ കഴിച്ചോട്ടെ, ആ പുള്ളിക്കാരൻ എന്റെ ഇത് റെസ്പെക്ട് ചെയ്യും. അപ്പൊ ഞാനത് കഴിഞ്ഞ് ചട്ടി കഴുകി ആദ്യം തന്നെ പോർക്ക്
പുള്ളിക്കാരൻ.
ബിജെപിന്റെ
ഹലാലിന്റെ
അതേപോലെ തന്നെ ഇപ്പൊ ഈ പോളണ്ടിൽ നിന്ന് പോകുന്നുണ്ട് സൗദിയിലോട്ട് ഹലാൽ മീറ്റ്, അതൊന്നും ചെയ്യുന്നത് മുസ്ലിംസ് അതിന്റെ ഒരു മീഡിയേറ്റർ ഉണ്ടാവും ഇതില് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്താ വെച്ചാൽ സൗദിയിലോട്ട് ഈ 800 grams ചിക്കനാ പോകണ്ടേ അധികം. അപ്പൊ ഇവര് ഈ പോളണ്ടേൽ എന്ത് ചോദിച്ചിട്ടാ ഇവിടെ 1 kg ചിക്കനാ നമുക്ക് കിട്ടുക. അപ്പൊ ഇവർ ആ തൂക്കായിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ മാറ്റി വെച്ചിട്ട് അതിനെ ഇവര് എന്ത് ചെയ്യും അറക്കാനൊക്കെ വേറെ ആളെ കൊടുന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് ഇനിയിപ്പോ പോയി ഇറക്കാൻ പറ്റിയ സെറ്റപ്പൊക്കെ ചെയ്തതിന്റെ പോളിശേരുണ്ട്. ഇതിലൊന്നും നമുക്കല്ല ലാഭം. ഇതൊന്നും അലാല് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ ഒരു ബീഫ് എന്തെങ്കിലും ഇങ്ങനെ അലാല് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പോളിശേരിന്റെ അടുത്തേക്ക് പോവാ. അയാളെ പിന്നെ ഫാമില് പോയിട്ട് അയാളോട് പറഞ്ഞു ഞങ്ങളൊന്ന് അറക്കട്ടെ, ഞങ്ങൾക്ക് ഈ മീറ്റിനാണ്, എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അറത്തിട്ട് എന്ത് ചെയ്യും.
ഫ്രണ്ട്സ് കൂടി ആടൊക്കെ എടുക്കുമ്പോ സ്വാഭാവികമായിട്ട്
എന്നിട്ട് പുള്ളിക്കാരനാണ് അയാളാണ് അതൊക്കെ കട്ട് ചെയ്ത് തരുന്നത്.
പുള്ളിക്കാണ്, പുള്ളി ഒരു മുസ്ലിമോ ആണോ മുസ്ലിം ആണോ അല്ലാന്ന് ഞാൻ പറയണ്ടേ, എനിക്ക് അറിയപോലില്ല പുള്ളി എന്താണ് എന്നുള്ളത്.
അതെ,
നമ്മള് പോവാ നമ്മുടെ പരിപാടി നടത്തുക എന്നുള്ളതാണ്.
അതെ, അപ്പോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോ എന്താ വെച്ചിട്ടാ ഇതിന് അലാല് കഴിക്കുന്നവരുണ്ട്, ഇനിയിപ്പോ അലാല് കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ കിട്ടും കഴിക്കുന്നവരുണ്ട്. സാധാ നോർമൽ ചിക്കൻ
ഒരുപാട് പേരുണ്ട്
ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പോളണ്ടില്.
അപ്പോ എന്നിട്ട് എന്തോ ഒരു ഇത് എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടോ അറിയത്തില്ല. ഈ കള്ളച്ചോറുണ്ടെന്ന് പറയാം, ഞങ്ങൾ നോമ്പ് പിടിച്ചിട്ട് ഉച്ചക്ക് കള്ളച്ചോറുണ്ട്. അങ്ങനെയുള്ളവന്മാരുണ്ട്, അങ്ങനെയുള്ളവന്മാർ പറയും അളേ ലാസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല, ഹലാൽ അല്ലാത്ത കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, നീ വളമ്പ് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവന്മാരുണ്ട്. ഇത് കാണുമ്പോ ഞാനിത് അവന് ഷെയർ ചെയ്യും ഈ വീഡിയോ. ഞങ്ങളെ എന്റെ കൂടെ പഠിച്ച ഒരു മുസ്ലിയാരുടെ ഒരു മോനുണ്ട്, എല്ലാ നോമ്പും രാവിലെ ഇടയത്താനം കഴിക്കാൻ വേണ്ടിട്ട് ഉച്ചയ്ക്ക് എന്തായാലും ചാളയും മത്തിക്കറിയും കഴിക്കും, കപ്പയും മത്തിക്കറിയും
കഴിക്കും. നോമ്പ് എടുത്തിട്ടുണ്ടോ?
ഞാന് വളരെ ചെറുപ്പത്തില് എടുത്തിട്ടുണ്ട്. ചെറുപ്പത്തിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂന്നിലോ നാലിലോ എന്തോ പഠിക്കുന്ന സമയത്ത് അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിന്റെ സീരിയസ്നെസ്സിലൊന്നും അല്ല എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് എന്താ പറയാ, രാവിലെ ലൈക്ക് എന്താ പറയാ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ പേര് ഫൈസല്. അപ്പം അവനൊക്കെ ഇങ്ങനെ നോമ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം പിന്നെ വൈകിട്ട് നോമ്പ് പറയുണ്ടാവും, അതാണ് മെയിൻ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അല്ലെ അന്നൊക്കെ ഈ ഗ്രാൻഡ് പരിപാടി ഒന്നും അല്ലല്ലോ.
അതെ,
എന്തായാലും ഒരു ചെറിയ വെള്ളം ഉണ്ടാവും, കഞ്ഞി ഉണ്ടാവും, തരിക്കഞ്ഞി പരിപാടിയൊക്കെ ഉണ്ടാവും. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെയാണ്. അപ്പം അത് അന്ന് നോമ്പിന്റെ സ്കൂളിൽ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് വൈകിട്ട് നല്ല ഇത് കൊള്ളാലോ പരിപാടി. അപ്പോ അവരുടെ വീട്ടിൽ പോവുക, പിന്നെ പെരുന്നാളിന് ഗ്രാൻഡ് ആയിട്ട്. അപ്പൊ എനിക്ക് ഒന്നോ രണ്ടോ നോമ്പ് അതിലേക്ക്, അതിന് ഇന്നത്തെ കാലത്ത് വലുതായി കഴിയുമ്പോൾ എനിക്ക് എന്നെ നോമ്പെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ നോ ഹൗ ദ പ്രോസസ് ഗോസ്. നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്?
ഈ പെരുന്നാളിന് എന്തായാലും ചേട്ടൻ വരണം, പെരുന്നാളും നോമ്പിനും ഒരു നോമ്പ് തുറക്കും ഒക്കെ ചേച്ചിനെയും
കൂട്ടിയിട്ട്. അപ്പം അപ്പൊ അത് തന്നെ, നമ്മൾ ഇത്ര നേരം കൊല്ലത്തിനെ പറ്റി, സോറി ജില്ലകളെ പറ്റി സംസാരിച്ചപ്പോൾ ആസ കൊല്ലംകാരൻ, നിങ്ങള് നാല് മലപ്പുറത്തുകാരാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പൊതുവെ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വരുന്ന ഒരിതും പിന്നെ പണ്ടുള്ളൊരിതും വെച്ചിട്ട് പൊതുവെ കൊല്ലംകാരൻ എന്നെ പറ്റി പറയണ്ട, അഗൈൻ എൻ്റെ ഞാനിപ്പോൾ നിങ്ങളത് സംസാരിക്കുന്ന രീതിയോ വളരെ കുറച്ച് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിലും ചിലപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്ന കൊല്ലംകാരൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് പൊതുവേ ഉള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും ആസ് ലൈക്ക് നിഷിനും അവനൊക്കെ ട്രിവാൻഡ്രത്തൊക്കെ പഠിച്ചാണ് അത് വെച്ചിട്ട്.
എനിക്ക് പൊതുവേ നല്ല അഭിപ്രായമാണ്. ഞാനിപ്പോൾ രണ്ട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ, ഒന്ന് സ്കൂളിലും ബോർഡിംഗ് സ്കൂളിലാണ്. അപ്പോഴും കുറേ കൊല്ലം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് പഠിച്ചപ്പോഴുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് പൊതുവേ, അങ്ങനെ ഇപ്പൊ എടുത്ത് പറയാം, അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ മാത്രമൊന്നും എനിക്കൊന്നുമില്ല.
ഇന്റെ കേസിലും പറയാം, ഈ പപ്പടത്തിനടി ഉപ്പില്ലാത്തിനടി ഇതൊന്നും ഇന്നും ഇമ്പാക്ട് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇതിപ്പോ എല്ലാ സ്ഥലത്തും നടക്കുന്നത്, ഞാനത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. കാരണം അത് അങ്ങനെ കൊല്ലംകാർ മാത്രം പപ്പടത്തിനടി എന്നുള്ള സെറ്റപ്പിലൊന്നും ഞാൻ ഇന്നത്തെ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കോളേജിൽ പഠിച്ചപ്പോഴും അല്ലാതെ കൊല്ലത്തിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, പക്ഷെ അത് മിക്സ്ഡ് ഫ്രണ്ട്സ് ആണ്. കൈൻഡ് ഓഫ് ലൈക്ക് എൻ്റെ ഒക്കെ ചില ഫ്രണ്ട്സ് കുറച്ച് എനിക്ക് കൊല്ലം എന്ന് പറയാൻ പറ്റില്ല, പൊതുവെ കൊല്ലം തിരുവനന്തപുരം കൈൻഡ് ഓഫ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെക്കാരും കുറച്ച് സെൽഫിഷ് ആണോ എന്ന് ചില സന്ദർഭങ്ങൾ തോന്നി. എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അതായത് ചില ആൾക്കാരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ കൂടെ പഠിച്ചവർ പോലും അല്ല, പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ എനിക്ക് അങ്ങനത്തെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അവർ കൈൻഡ് ഓഫ് അവർക്ക് കെയർ ചെയ്യണോ, കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിട്ട് എനിക്ക് അവരെ തോന്നിയിട്ടുണ്ട്. കോളേജ് പഠിച്ചതിന്റെ ഫ്രണ്ട്സിന് പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അവരൊക്കെ നൈസ് ആയിരുന്നു, ഒരിക്കലും അവരുടെ അടുത്തല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് കോളേജിന്റെ പുറത്തുനിന്ന് കിട്ടിയ ഒരു വൈബാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്തൊക്കെ. പക്ഷെ കൊല്ലത്തു നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്, അതായത് ഇപ്പൊ എന്റെ കൂടെ ഉള്ള ഒരുപാട് ഫ്രണ്ട്സ് കൊല്ലത്തുനിന്ന് നല്ല സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതായത് ഞാൻ പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ, അതായത് തിരിച്ചൊന്നും കിട്ടാണ്ട് എനിക്ക് അങ്ങനത്തെ ഫീൽ അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് എനിക്ക് കൊല്ലത്തുന്നുണ്ട്.
എനിക്ക് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഈ ഫാൻ ഫൈറ്റ്സ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് കൊല്ലം ന്യൂസൊക്കെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ
ഭയങ്കര മോശം കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാറുള്ളത് ഈ മലബാർ സൈഡിൽ നിന്ന്. അതിനകത്ത് അപ്പം തിരിച്ചുള്ള റിപ്ലൈ കമൻസ് നമുക്ക് മനസ്സിലാവാറുണ്ട്, അധികവും മലപ്പുറംകാരാണ് ഈ തിരിച്ച് തെറി വിളിക്കലെന്ന്. അത് ചിലപ്പോൾ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിയിട്ട് അവരുടെ സ്ഥലം നോക്കിയിട്ട് ഒക്കെ വിളിക്കുന്നതായിരിക്കും. അപ്പം എനിക്ക് ഈ പറഞ്ഞ കണക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഈ ആദ്യകാലങ്ങളിൽ പുറത്തോട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർ കൂടുതലും മലബാർ സൈഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികം അവിടെ പോയി പെട്ടുപോകുമ്പം അല്ലെങ്കിൽ ട്രാപ്ഡായി പോകുമ്പോഴത്തേക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്ത് ആ ഒരു ഇതുള്ളത് കാരണം അത്രയും ഒരുപക്ഷെ തക്കുന്ന് കിട്ടാത്തത് കൊണ്ടൊക്കെ എങ്ങനത്തെല്ലോ ഈ അന്നോട്ട് ഈ ഈ പറയുന്ന ഈ പടത്തിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ പറയുന്ന ഡയലോഗ് ഉണ്ട്, തെക്കനെയും മൂർക്കനെയും. ആ ഡയലോഗ് പോലെ അയാൾ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. പിന്നെ കൊല്ലംകാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ അങ്ങോട്ട് ഞങ്ങള് ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം തെറി വിളിക്കാറുണ്ട് അല്ലേ? അതല്ലേ
തെറിവിളിയുണ്ട്. ഇപ്പൊ കോളേജിലെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ കൊല്ലത്തുനിന്നുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ച് തെറിവിളി കൂടുതലാണ്. പക്ഷെ അത് ഒരിക്കലും അവര് ഒഫെൻസീവ് ആയി തോന്നിയില്ല. അത് അവർക്ക് അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ
മനസ്സിലാക്കിയത്. പിന്നെ അറിയട്ടോ, ഇപ്പം ഈ മൂവീസിൽ ഇൻക്രീസ് ആയി എൻ്റെ തെറിവിളിയില്ലേ, ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് ആ ഒരു കാര്യത്തിൽ. 10 വർഷമല്ല, 10 വർഷം അല്ല, 15 വർഷം എന്ന് പറയാം. 15 വർഷം മുമ്പ്
ഇപ്പം ഇതിൻ്റെ ഏറ്റവും സിനിമയുടെ തെറിവിളി പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഏറ്റവും എപ്പിട്ടോമ് കണ്ട പടമാണ് ചുരുളി എന്ന് പറയുന്ന സിനിമ. ഈ ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനകത്ത് ഒരുവിധം ഈ ഇംഗ്ലീഷ് പറയുന്ന മദർഫക്കർ അതിൻ്റെ ഒരു മലയാളം തെറിയുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന അതിൻ്റെ മലയാളം ഒഴിച്ച് അതിനകത്ത് ഞാൻ അരിമണി ഇട്ട് നോക്കിയിട്ട് ഞാൻ ആ തെറി കണ്ടില്ല. അതൊഴിച്ച് ബാക്കി മലയാളത്തിലെ പ്രമുഖമായ തെറികളെല്ലാം ചുരുളി എന്ന് പറയുന്ന സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ അങ്ങനെ അനലൈസ് ചെയ്തത്?
ആ അല്ല, ആ സാധനം അതിനകത്തില്ല. ഞാൻ നോക്കിയ കാര്യം, ഞാൻ ഈ അത്യാവശ്യം തെറി വിളിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പക്ഷേ ഞാൻ ഈ പറയുന്ന കണക്ക് ഒഫൻസീവായിട്ട് വിളിക്കാറില്ല. അങ്ങനത്തെ അവസരം വന്നു കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ എം വേർഡൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് കോമൺ ആണ്. എം വേർഡ് ഈസ് നോ മോർ എ തെറി. ആ ഒരു കേരള കൾച്ചറിൽ എം വേർഡ് ഈസ് നോ മോർ എ തെറി നൗഡേയ്സ്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, പാലക്കാട് നെന്മാറ വല്ലങ്ങി വേല പൂര എല്ലാ ചില കൊല്ലങ്ങളിൽ ഞാൻ പോകും. ഞാനും എൻ്റെ അനിയനും തമ്മിൽ അനിയനും കൂടി പോവാണ്. അനിയൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. ഒരു അടി ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ തന്നെ എന്തോ ഒരു വാക്തർക്കം ഉണ്ടായി. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയാണ്. തെറി വിളിച്ചപ്പോൾ അത് ഒരു 5-6 കൊല്ലം മുന്നെയാണ്, 6 അല്ല അതിൽ കൂടുതലായി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ടൊരു നാട്ടുകാരൻ പറയാണ്, നിങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നു. സോ അപ്പം ഞങ്ങൾ റിയലൈസ് ചെയ്തു, ഓക്കെ വി ആർ ഇങ്ങനെ ഞങ്ങൾ തെറി അല്ല ആ ലൈക്ക് എന്താ പറയുക, നമ്മൾ ഓ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന അല്ല, ഞങ്ങൾ അങ്ങനെ എക്സ്ട്രീമായിട്ട് കാര്യം ആൾക്കാരുള്ള സ്ഥലമല്ല. അത്ര എക്സ്ട്രീമായിട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പിടിച്ച് ചിലപ്പം അടിച്ച് കളഞ്ഞ അത്ര തെറി വിളിയൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയ്ക്ക് യൂസ് ചെയ്യുന്നു സ്ഥിരം ഈ പറയുന്നതൊക്കെ എം വേർഡ്സ് അതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് പോവുകയാണ്. അതായത് മാപ്പു ക ഇതൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കാണ് ഇയാളുടെ ഈ കമൻറ്റ് പാസ് ചെയ്ത്. ഞങ്ങളുടെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഞങ്ങളുടെ വഴക്ക് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു, പക്ഷേ ഞങ്ങൾ പിറ്റേന്ന് തിരിച്ച് വരാൻ നേരത്ത് കാറിലിരുന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇന്ന് സീൻ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് എല്ലാ സോഷ്യൽ മീഡിയ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാർ ഒരുത്തനെ മറ്റവന് തെറി വിളിക്കാൻ ഒരു പാടുമില്ലാത്ത രീതിയിൽ. അതിന് ഈ ഈ OMKV എന്നൊക്കെ പറഞ്ഞ സാധനം ഒക്കെ വന്നത് അതിനുള്ള എക്സാമ്പിളാണ്. അതായത് ഈ മലരെ എന്ന് പറഞ്ഞ് തെറി വിളിക്കാത്ത ആരുമില്ല. അതായത് എം വേർഡിൻ്റെ തന്നെ ആൾട്ടേർഡ് വേർഷനാണ് മലരെ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ മറ്റേതാണ്. ഇതിങ്ങനെ യൂസ് ചെയ്യാത്ത ആരുമില്ല. ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കകത്തും ഈ പറഞ്ഞ ലാസ്റ്റ് കണ്ട മഞ്ഞുമൽ ബോയ്സിൽ പോലും
തെറിയുണ്ട്.
ആ തെറിയുണ്ട്. ഒരു പക്ഷേ ആ മഞ്ഞുമലിലെ ക്യാരക്ടേഴ്സ് കാണിച്ചിരിക്കുന്ന ആ ഏരിയയിലുള്ളവർ അത് ആ തെറി ഉപയോഗിക്കുന്നതായിരിക്കും, എം വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു 10 വർഷം മുന്നത്തെ സിനിമ ആയിരുന്നുണ്ടെങ്കിൽ അവർ ഇന്നത്തെ പറഞ്ഞ ആ റിയലിസ്റ്റിക് അപ്രോച്ചിൽ പോയതാണ്. 10 വർഷം മുമ്പുള്ള സിനിമ ആയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സീനിൽ ആ തെറി യൂസ് ചെയ്യാതെ ആ സീൻ റെൻഡർ ചെയ്യാം, ആ സീനിൽ ആ തെറി ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് അതൊരു കോമൺ ആയതുകൊണ്ട് ആൾക്കാർക്ക് അത് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, സെൻസർ ബോർഡിന് പ്രശ്നമില്ല. അപ്പം ഇത് ഇത് നല്ല രീതിയിൽ ഓൾറെഡി എഫക്ട് ചെയ്തല്ലേ. ഈ പറഞ്ഞ കണക്ക് പല സെലിബ്രിറ്റീസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ കണക്ക് കുട്ടികളൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പണ്ടിപ്പോൾ എൻ്റെ തലയിൽ നിന്നൊക്കെ ആ ഒരു ബേർഡൻ ഇങ്ങനെ പോകും, ആ കൊല്ലംകാരാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്നുള്ളത്. പണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കോഴിക്കോടൊക്കെ പോകുമ്പോഴത്തേക്കേ അവർ ആകെ വിളിക്കുന്ന ഒരു സാധനം ഞാൻ കേട്ടിട്ടില്ല, നായിൻ്റെ മോനെ സ്നേഹത്തോടെ വിളിക്കുന്ന സാധനമാണ് പറഞ്ഞത്. നായിൻ്റെ മോനെ സ്നേഹത്തോടെ വിളിക്കുന്നത്, തെറിയായിട്ടല്ല വിളിക്കുന്നത്. പക്ഷേ നമ്മളെ നാട്ടിലോട്ടൊക്കെ ഈ സ്നേഹത്തോടെ അന്ന് വിളിച്ചിരുന്നത് എം വേർഡ്, വേറെ ഈ നേരത്തെ പറഞ്ഞ മദർഫക്കർ അതിൻ്റെ ഇതൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുണ്ട്. അത് ഫ്രണ്ട്സ് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് സംസാരത്തിനിടയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ മൊത്തം കോമഡായി. ഇത് നേരത്തെ പറഞ്ഞ സിനിമയുടെ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ വരുന്ന ഒരു സാധനമാണ്. അഗെയിൻ ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇപ്പോൾ ചുരുളി പോലുള്ള സിനിമകളിലെ സാധനം തങ്കഞ്ചേട്ടന്റെ ഡാഷ് എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതിൽ. ഇത് മലയാളത്തിൽ പല കമന്റ് ബോക്സിൽ ഉപയോഗിക്കാത്ത ആരും ടീഷർട്ടും, അതായത് അതുപോലെ തന്നെ ഈ ടീഷർട്ടിനകത്തുള്ള ടീഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ചില ടീഷർട്ടിനകത്തൊക്കെ നല്ല ഡിസ്പ്ലേ ആയിട്ട് ഈ തെറികൾ പലതും പലർക്കും ഇന്ന് അറിയില്ല, അയ്യോ ഇത് അത്രയ്ക്ക് തെറി ആയിരുന്നു എന്നുള്ളത്. ഇതിൽ പല തെറികളുടെയും മീനിങ് എനിക്കറിയാം. എനിക്ക് ഞങ്ങൾ അച്ഛനാണ് പല തെറികളുടെയും അർത്ഥം മീനിങ് പറഞ്ഞു, ഇന്നർ മീനിങ് പറഞ്ഞു എന്നുള്ളത്. അത് ഒരു പ്രാവശ്യം ഞാൻ ഈ സാധനം ഉപയോഗിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് അടി തന്ന് നല്ല രീതിയിൽ കിട്ടി കഴിഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞു തരുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ്, ഇനി നീ വിളിക്കുമ്പം ഈ അർത്ഥം ഉൾക്കൊണ്ട് വിളിക്കണമെന്ന്. പിന്നെ തൊട്ട് ഞാൻ ആ തെറി പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരെടുത്ത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കിന്ന് എൻ്റെ മനസ്സൊന്നും മടിക്കും. ഞാൻ വിളിച്ചിട്ട് ഞാൻ പോയി സോറി പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ ഫുള്ള് കളിക്കാൻ പോയി, കുറേ നാളിന് ശേഷം കഴിഞ്ഞ ആറാഴ്ച കളിക്കുമ്പോൾ തക്കുവൊക്കെ ഉണ്ട്. ഫുള്ള് എനിക്കത് കുറേ മലബാറീസാണ്. അപ്പം അതിനകത്ത് ആരും അങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാരില്ല. നേരെ മറിച്ച് എൻ്റെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ കളി തുടങ്ങി ഫസ്റ്റ് സെറ്റിൽ ഫസ്റ്റ് പാസ് വീഴുന്ന തുടർന്നിട്ട് തെറിയായിരിക്കും. ആ ബോള് നിലത്ത് വീഴുന്നവരെ ഫുള്ള് തെറിയായിരിക്കും. പക്ഷേ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ നമ്മൾ എട്ട് സെറ്റ് എന്തോ കളിച്ചില്ലേ, എട്ട് സെറ്റിൽ ഒരൊറ്റ തെറി പോലും ഒരു എംവേർഡ് പോലും യൂസ് ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കളി ഫിനിഷ് ആവുന്ന ആദ്യം. ഇത് എൻ്റെ കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ അനിയനൊക്കെ ഭയങ്കര അതിശയായിരിക്കും, ആ ഇവൻ തെറി വിളിക്കാതെ കളി അവസാനിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ. ആ ഏറ്റവും ഈ നമ്മൾ പണ്ടൊക്കെ ട്രോൾസിലൊക്കെ വരുന്നതൊക്കെ ഞാൻ ഇപ്പുറത്തെ സെറ്റ് ഇപ്പുറത്തെ കോർട്ടിൽ അപ്പുറത്തെ കോർട്ടിൽ നിന്ന് എൻ്റെ അനി അവിടെ നിന്ന് കളിക്കുന്നുണ്ടോ, ഞാൻ അവിടെ നിന്ന് കളിക്കും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കളിക്കും, അപ്പുറത്തു നിന്ന് കളി കാണുന്നുണ്ടാവും.
അല്ല ചേട്ടാ,
ആ രീതിയിലുള്ള വിളികളുണ്ടായിരുന്നു.
ആ തന്നെ എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ വിചാരം ഇതൊന്നും പറഞ്ഞില്ലേ ഇപ്പോൾ പുരോഗമനക്കാരാവില്ല എന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ടാവും.
തെറി വിളിച്ചില്ലെങ്കിൽ അതെ അതെ, അതായത് ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു 15 വയസ്സൊക്കെ ഉള്ള ലൈക്ക് ടീനേജ് 13 കഴിയുമ്പോൾ തന്നെ ദേ ഹാവ് ദിസ് അക്സസ് ടു മൊബൈൽ, സോ ദേ ആർ ഇറ്റ്സ് വെരി ഈസി. ഈ സാധനം എങ്ങനെ വന്നു എന്ന് പോലും ഇവർക്ക് അറിയണ്ട, ഇതിൻ്റെ മീനിങ് ഇവർക്ക് അറിയണ്ട. They just want to use it. ആ ലവൻ തങ്കഞ്ചേട്ടൻ്റെ ഡാഷൻ തിട്ടു, ഞാൻ പിന്നെ അവൻ അതേ സാധനം ആയത് കൊള്ളാലോ, അവന് 30 ലൈക്ക് കിട്ടി, എനിക്ക് എന്നാൽ 30 അവൻ കൊണ്ട് അടുത്തടുത്ത് ഇത് പേസ്റ്റ് ചെയ്യും, അവന് 300 ലൈക്ക് കിട്ടി. പിന്നെ കുറെ വലുതായി കഴിയുമ്പോഴത്തേക്ക് ആയിരിക്കും അറിയുന്നത് ആ ഇതിൻ്റെ മീനിങ് ഇതാണ്.
ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ പെണ്ണുങ്ങളൊന്നും അങ്ങനെ തെറി പറയുന്നത് കേൾക്കില്ല. ഇനിയിപ്പോൾ ഈ വീട്ടിലെ സ്ത്രീകൾ അയൽവാസികളായ സ്ത്രീകൾ തമ്മിൽ അടി ഉണ്ടെങ്കിലും ഒരു തെറിക്കൊക്കെ ഒരു പരിധി ഉണ്ടാവും. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടികളൊക്കെ പറയുന്ന
ഭയങ്കരമാണ്. അപ്പം അവരുടെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. അഗൈൻ എനിക്ക് ആ പേരെടുത്ത് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ, അത് ലൈക്ക് പേഴ്സണലി അറ്റാക്ക് ഒന്നും അല്ല. പിന്നെ നാഗാന്നും പറഞ്ഞിട്ട് പ്രൈമലു സിനിമയ്ക്ക് അത് പുള്ളിക്കാരുടെ ഒരു സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ അതൊക്കെ വളരെ മോശം എനിക്ക് ഇപ്പം നിഷിൽ അത്രേ പറഞ്ഞുള്ളൂ, എന്റെ മനസ്സിൽ വരുന്ന വേറെ ഡയലോഗ്സൊക്കെയാണ്. പുള്ളിക്കാരിയൊക്കെ പുള്ളിക്കാരുടെ തെറിനെയൊക്കെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പല സാധനങ്ങളും കണ്ട് ചിരിക്കുന്ന ആൾക്കാരാണ് ഞാൻ. അപ്പം നമുക്കിപ്പോൾ ചിരി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പല ആസ്പെക്ട്സിലാണ് അതിൻ്റെ ചിരി വരുന്നത്. അതായത് ഇപ്പം ഒരു പൊളിറ്റീഷ്യനെ ട്രോൾ ചെയ്തിട്ട് അതിൻ്റെ ക്യൂവിൽ അടുത്തത് ഈ സാധനം വരുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരും. പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. സ്വന്തം പാരൻസിൻ്റെ ഇടയിലൊക്കെ വിളിക്കും, വലുതായി വരുന്നവർ ഉമ്മാനെ ഉപ്പാന്റെ അടുത്തൊക്കെ
സംസാരിക്കും. വരികയാണെങ്കിൽ
അല്ല, എക്സ്ട്രീം വെർഷൻ എങ്ങനെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ പണ്ട് ഈ പറഞ്ഞ കണക്കെ ഈ മദഫക്കർ എന്ന് പറയുന്ന സാധനത്തിന്റെ താ കൂട്ടികളെ തെറിയുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഒഫൻസീവ് തെറിയാണ്. നമ്മുടെ നാട്ടിലല്ല മൊത്തത്തിൽ, തെക്കോട്ടൊക്കെ ഇത് പറഞ്ഞു
കഴിഞ്ഞാൽ,
വടക്കോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. ആ രീതിയിലുള്ള സീനായിരുന്നു. പക്ഷെ ഇപ്പൊ മാറി, ഇപ്പൊ ട്രെൻഡ് മാറി. അവരുടെ ഭാഗത്തു നിന്ന് ആദ്യം വരുന്ന സാധനം അതുക്കും മേലുള്ള സാധനമായിരിക്കും, അതുക്കും മേലുള്ള സാധനം. അപ്പം ഞാൻ അപ്പം അത് തന്നെ നോർമലൈസ്ഡ് ആയതെന്നുള്ള കേരളത്തിൽ മൊത്തം ഇത് സ്പ്രെഡ് ആയെന്നുള്ളതിനാണ് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. മനസ്സിലായില്ലേ? ഇത് ഈ തെറിവിളിയിൽ ഭദ്രകാളിപ്പാട്ടിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. ഭരണിപ്പാട്ടിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഈ അപ്പം ഈ പൊലയാട്ട് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ അതാണ് ഈ ഇങ്ങനെ മാറി വന്നതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനം പണ്ട് നമ്മൾ ഒരു ഉപയോഗിക്കുന്നതിൻ്റെ പ്രായപരിധിയുണ്ട്. നമ്മൾ ഒരു മെച്ചുവേർഡായി വലുതായി കഴിയുമ്പോഴത്തേക്ക് ഉപയോഗിക്കാം. നമ്മൾ 10-ാമത്തെ വയസ്സിലോ 12-ാമത്തെ വയസ്സിലോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുളക് ഇങ്ങനെ ഉടച്ചിങ്ങനെ ഇങ്ങനെ തേച്ച് തരും. അത് നമ്മൾ കാപ്പും പറയും അത് വിളിക്കാൻ പാടില്ല സാധനമാണെന്നൊക്കെയുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ഈ അയൽവാസികൾ ഈ പറഞ്ഞ തെറി വിളിക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പൂ
സ്ത്രീകൾ
ആ ഇത്രേ വിളിക്കുള്ളൂ, അതിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വിളിക്കല്ല. ഞാനിപ്പം ഇത് സെൻസർ ചെയ്യല്ല, ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി സെൻസർ ചെയ്യല്ല, ഡാ പൂ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. മറ്റേത് കംപ്ലീറ്റ് വിളിക്കാൻ പോലും ആൾക്കാർക്ക് ഒരറപ്പും മടിയാണ്. പക്ഷേ ഇന്നത് മാറി, സ്നേഹത്തോടെ അത് കംപ്ലീറ്റ് വിളിക്കും, അതിൻ്റെ കൂടെ രണ്ടുകൂടെ ചേർത്ത് വിളിക്കും. അപ്പോൾ ഇത് കേരള
നിങ്ങൾ വിചാരിക്കുന്നത് മാറും.
നമ്മുടെ ഒരു പൊളിറ്റീഷ്യനല്ലേ, നമ്മുടെ മറ്റേ കോൺഗ്രസിന്റെ പുള്ളിക്കാരൻ വന്നിരുന്നിട്ട് കൊറേ പുള്ളി വന്നിട്ട് മറ്റേ നമ്മുടെ വി ഡി സതീശൻ വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് പുള്ളി സുധാകരൻ അല്ലേ, വി ഡി സതീശൻ വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് പറഞ്ഞു അവിടെ പോയി കിടക്കുന്നു. അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊറേ ട്രോളൊക്കെ വന്നു, എന്നിട്ട് പുള്ളി പറയാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ഞാൻ ടൂളാക്കി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂരില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ണൂർ ആരും തെറി വിളിക്കത്തില്ല പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ നേതാവാണല്ലോ കയറി നിന്നിട്ട് തെറി വിളിക്കുന്നത്, ഞങ്ങളെ കൊല്ലംകാര് മാത്രമാണ് തെളിക്കുക. പുള്ളിക്കാരനെ പുള്ളി എൻ്റെ വായടപ്പിച്ചു, നിങ്ങളാ മുകേഷേട്ട രാത്രി 11 മണിക്ക് വിളിച്ച എൻ്റെ അത്ര ഒന്നും അവിടെ കൊല്ലംകാരനിട്ട് വാങ്ങി കിട്ടി. പക്ഷെ ഇത് മുകേഷിന്റെ ആ സാധനം ഉപയോഗിക്കുന്നത് ആരാ ഉള്ളത്, മുകേഷിന്റെ ആ ഒരു വൻ ഹിറ്റ് ആയിരുന്നു കേരളത്തിൽ മൊത്തം തരം കയറുന്നത് 11 മണിക്ക് ശേഷം അന്തസൊണ്ടാട ഡാഷ് ആ സാധനം അതണക്കുള്ള ഇത് കമന്റ്സിലൊക്കെ യൂസ്
ചെയ്യാം. ചേട്ടാ അതിന്റെ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും, അത് പൂർണ്ണമായിട്ട്
കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പിക്കില്ലേ, നമ്മൾ ഈ പറയുന്ന പ്രൊപ്പഗണ്ട ഇതിന്റെ ഒക്കെ ഇമ്പാക്ട് ഏറ്റവും ചെറിയ രീതിയിൽ ഇപ്പൊ ഈ തെറിവിളി മുതൽ ഏറ്റവും വലുത് മനുഷ്യ ജീവൻ വരെയുള്ള സാധനത്തിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും, അതുകൊണ്ടാണ് പറയുന്നത് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ മരുന്നുകൊണ്ട് മാറുന്ന രോഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും മനുഷ്യനും ഓക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ മെന്റലിയാണ്, നമ്മൾ നോക്കി ഒരാൾ ചിരിക്കുമ്പം പോലും അവൻ ചിന്തിക്കാം ആ ഇവൻ ഇവന്റെ ജാതി അല്ലെ ഇവന്റെ മതം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന രീതിയിൽ ഹൈലി പോയിസണസ് ആണ്. അൾട്ടിമേറ്റ്ലി പ്രൊപ്പഗണ്ട ക്യൂർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓൾറെഡി അത് മാറി, അത് ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. ആൾക്കാർ അതിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പൊ നന്ദി അതിന്റെ അപ്പോ
ഇതുപോലെയുള്ള മനോഹരമായ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞാൽ ഇറച്ചി പോഡ്കാസ്റ്റ് ഓൾറെഡി എത്ര യൂട്യൂബിൽ 100K
കഴിഞ്ഞു
അത്, അപ്പം അല്ല അത് പറഞ്ഞു തോന്നില്ല നിങ്ങള്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങളെ വാർത്ത കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇന്നും എന്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് നീ പോഡ്കാസ്റ്റ്, ഞാൻ പറഞ്ഞു അൾട്ടിമേറ്റ്ലി നീ അത് കാണുന്നുണ്ട് നിന്റെ ഫീഡ്സ് കാണുന്നുണ്ട്, ഇറ്റ്സ് ഇറച്ചി പോഡ്കാസ്റ്റ് സക്സസ്, യു പീപ്പിൾ ഹാവ് ഡൺ എ ഗ്രേറ്റ് ഗ്രൗണ്ട് വർക്ക് ആൻഡ് ലൈക്ക് യു ഹാവ് അതിന്റെ ഒരു അപ്പം കണ്ടിന്യൂ ലെറ്റ്സ് ഗ്രോ ടുഗദർ. ഇനിയും എന്നെ വിളിക്കുക.
ഓക്കെ, താങ്ക് യു, ബൈ ചേട്ടാ,
ബൈ.